സ്നേഹിതരെ, നിങ്ങൾക്ക് സന്ധ്യാവന്ദനം. ഇന്ന് രാത്രിയിൽ വീണ്ടും ഇവിടെ ആയിരിക്കുന്നതിൽ ഞാൻ വളരെ സന്ധ്യയുള്ളവനാകുന്നു. കുറച്ചുനേരം മുമ്പ് ഞാൻ പുറത്തുപോയിരുന്നു. അത് 4 മണിയോട് അടുത്തായിരുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഞങ്ങൾ കുറച്ചുകൂടി സ്നേഹിതരെ കാണുന്നതിനായി പോയിരുന്നു. തിരികെ എത്തിയപ്പോഴേക്കും 7 മണി കഴിഞ്ഞ് 5 മിനിറ്റായി കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് സഹോദരൻ നെവിൽ, ഞാൻ ഒരു വിഷയത്തെ ഇപ്പോഴും തേടിക്കൊണ്ടിരിക്കുകയാണ്. ടെനസിയിലെ ചാട്ടനുകയിൽ നിന്നും ആരോ ഒരു അപേക്ഷയെ വിളിച്ചറിയിച്ചിരിക്കുന്നു. ആരോ പ്രിയപ്പെട്ടവർ 3 ആഴ്ചയ്ക്ക് മുമ്പ് അപകടത്തിലായിട്ട് ഇപ്പോഴും അബോധാവസ്ഥയിലാകുന്നു. സഭയിൽ നിന്നും ഒരു പ്രാർത്ഥനയ്ക്കായുള്ള അപേക്ഷ ഇവിടെ എത്തിയിട്ടുണ്ട്. എന്താണ് സഹോദര? ഓ, തീർച്ചയായും സഹോദരൻ നെവിൽ കടന്നു വരിക. അതെ ശ്രീമാൻ, നാം മെൽക്കിസദിനെ കുറിച്ചും അവൻ ആരായിരുന്നുവെന്നുമുള്ളതിനെ കുറിച്ച് സംസാരിച്ചിരുന്നു. എന്നാൽ അടുത്ത വട്ടം നമുക്ക് എബ്രായരുടെ പുസ്തകത്തിൽ നിന്നും കൂടുതലായി ആ വിഷയത്തിൽ കൂടി കടന്നുപോയാൻ കഴിഞ്ഞിരിക്കാം. എന്നാൽ ഇന്ന് രാത്രിയിൽ നാം ദാനിയേലിന്റെ പുസ്തകത്തിൽ കടക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ ബൈബിളുകളിൽ നിന്നും ദാനിയേലിന്റെ 12-ാം അധ്യായത്തിലേക്ക് തിരിക്കുക. നാം അതിൽ നിന്നും കുറച്ച് ഭാഗം വായിച്ചിട്ട് അതിൽ നിന്നും കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നതാണ്. നെബുക്കദ്നേസർ രാജാവ് യെരുശലേമിൽ നിന്നും ബാബിലോണിലേക്ക് പിടിച്ചുകൊണ്ടുപോയവരിൽ ഒരുവൻ ദാനിയേൽ എന്ന പ്രവാചകനായിരുന്നു. അവൻ ബാബിലോണിലേക്ക് പോകുമ്പോൾ ഒരു ചെറുപ്പക്കാരനായ വ്യക്തിയായിരുന്നു. ആ മഹത്തായ പഴയ വിശ്വാസത്തെ അപ്പോഴും മുറുകെ പിടിച്ചിരുന്നവർ അധികമുണ്ടായിരുന്നില്ല. ഞാൻ ദാനിയേലിനെ ഇഷ്ടപ്പെടുന്നു. കാരണം അവൻ ബാബിലോണിലേക്ക് പോയപ്പോൾ രാജാവിന്റെ ഭോജനം കൊണ്ട് തന്നെത്താൻ അശുദ്ധമാക്കാതെ ഒരു വിശ്വാസിയായിട്ട് ജീവിക്കാൻ പോവുകയാണെന്ന് അവൻ ഹൃദയത്തിൽ നിശ്ചയിച്ചു. ദാനിയേലിനെ കുറിച്ചുള്ള യഥാർത്ഥ കാര്യം എന്തായിരുന്നുവെന്നാൽ, അവൻ അന്യജാതികൾക്ക് പ്രവാചകനായിരുന്നു. അന്യജാതികളുടെ കാലഘട്ടത്തിന്റെ ഉയർച്ചയും താഴ്ചയും ദാനിയേൽ കണ്ടിരുന്നു. അന്യജാതികളുടെ ആദ്യത്തെ പ്രവാചകനായിട്ട് നാം വിളിക്കുന്നത് ദാനിയേലിനെയാണ്. അവൻ സ്വയം ഒരു അന്യജാതിക്കാരനായിരുന്നില്ല. എന്നാൽ അന്യജാതികളുടെ കാലത്തിന്റെ തുടക്കം തൊട്ട് അവസാനം വരെ, പൊന്നുകൊണ്ടുള്ള തല തൊട്ട് ഇരുമ്പും കളിമണ്ണും കൂടിക്കലർന്ന അവസാനം വരെ അവൻ കണ്ടു. രാജാവിന്റെ ഭോജനം കൊണ്ടും രാജകീയ കാര്യങ്ങളാലും തന്നെത്താൻ അശുദ്ധമാക്കിയില്ല എന്ന് ഹൃദയത്തിൽ നിശ്ചയിച്ചുകൊണ്ട് അവൻ ആ ദേശത്തായിരുന്നു. സഹോദരന്മാരുടെ മറ്റൊരു കൂട്ടമായ ശദ്രക്കും മേശക്കും അബേദ്നഗോവും അവനോടൊപ്പം അവിടെ ഉണ്ടായിരുന്നു. അവർ പ്രവാചകന്മാരായിരുന്നില്ല, എന്നാൽ വിശ്വാസികളായിരുന്നു. അവരും അവരുടെ ഹൃദയത്തിൽ നിശ്ചയമെടുത്തവരായിരുന്നു. അങ്ങനെ ഈ 4 വിശ്വാസികൾ തമ്മിൽ ഒരുമിച്ച് കൂടുമ്പോൾ പലപ്പോഴും അവർക്ക് പ്രാർത്ഥനയുടെ യോഗങ്ങൾ ഉണ്ടായിരുന്നു കാണുമെന്ന് ഞാൻ ഊഹിക്കുന്നു. അത് നാം ചെയ്യുന്നതുപോലെ നാം ഒരുമിച്ച് കൂടുന്നു. കാരണം നമുക്ക് പൊതുവായ കാര്യങ്ങളുണ്ട്. നിങ്ങൾക്കറിയാമോ, ഒരേ തുവലുകളുള്ള പക്ഷികൾ കൂട്ടമായി പോകും എന്നൊരു പഴയ പറച്ചിലുണ്ട്. അതൊരു പഴഞ്ചൊല്ലാകുന്നു. അതൊരു വളരെ നല്ല കാര്യമാകുന്നു. ഒരേ തുവലുകളുള്ള പക്ഷികൾ ഒരു കൂട്ടമായി പോകും. അതിനുവേണ്ടി നിങ്ങൾ സന്തോഷവാന്മാരല്ലേ? തീർച്ചയായും ഒരേ തുവലുകളുള്ള പക്ഷികൾ ഒരു കൂട്ടമായി പോകും. അധിക നാളുകളായിട്ടില്ല, ഞാൻ ഒരു യോഗത്തിലിരിക്കുമ്പോൾ അവിടെ ഒരു വ്യക്തി ഏതോ ഒരു വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യുകയായിരുന്നു. അദ്ദേഹം യേശു തന്റെ മരണത്തിന് ശേഷം ചെന്ന് തടവിലുള്ള ആത്മാക്കളോട് പ്രസംഗിച്ചതിനെ കുറിച്ച് സംസാരിക്കുകയായിരുന്നു. ഇതിനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരുന്ന ഈ മനുഷ്യൻ, നിങ്ങൾ ഇതിനെക്കുറിച്ച് എന്ത് പറയുന്നു എന്ന് ചോദിച്ചു. അപ്പോൾ ഒരു കറുത്ത വർഗ്ഗക്കാരനായ മനുഷ്യൻ എഴുന്നേറ്റിട്ട് പറഞ്ഞു, അത് ബൈബിൾ പറഞ്ഞിരിക്കുന്ന കാര്യമാകുന്നു. അവൻ ചെന്ന് തടവിലുള്ള ആത്മാക്കളോട് പ്രസംഗിച്ചു. അതെന്താകുന്നുവെന്ന് നിങ്ങൾ വിചാരിക്കുന്നുവെന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അത് പണ്ട് നോഹയുടെ കാലത്ത് പെട്ടകം ഒരുക്കുന്ന സമയം ദൈവം ദീർഘക്ഷമയോടെ കാത്തിരിക്കുമ്പോൾ അനുസരിക്കാത്തവരായ ആത്മാക്കളാകുന്നു. ഇപ്രകാരം ബൈബിൾ പറഞ്ഞിരിക്കുന്ന മാതിരി തന്നെ അദ്ദേഹം അതിനുത്തരം പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, അങ്ങനെയല്ല. എന്നിട്ട് പറഞ്ഞു, അത് ഈ സഭയാകുന്നു. വിഭാഗീയ സഭകളിലും അതുപോലെയുള്ള കാര്യങ്ങളിലുമായിരിക്കുന്ന പെന്തക്കോസ്തുകാരായ ജനങ്ങളെ തടവിൽ നിന്നും പുറത്തു കൊണ്ടുവരുന്നതിനായി പ്രസംഗിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, സഹോദര, ഇവിടേക്ക് നോക്കൂ. പെന്തക്കോസ്ത് എന്നൊരു കാര്യം പോലും അവിടെ സൂചിപ്പിച്ചിട്ടില്ല. അവൻ ചെന്ന് തടവിലുള്ള ആത്മാക്കളോട് പ്രസംഗിച്ചുവെന്ന് മാത്രമാണ് അവൻ അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഞാൻ ആമേൻ പറഞ്ഞു, അത് ശരിയാണ്. അപ്പോൾ ഈ ശുശ്രൂഷകൻ ചുറ്റുമായി നോക്കിയിട്ട് എന്നോട് ഒരേ തുവലുള്ള പക്ഷികൾ ഒരുമിച്ച് കൂടുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അത് ശരിയാണ്. വിലയേറിയ വിശ്വാസം ലഭിച്ച സഹോദരന്മാർ തിരുവെഴുത്ത് പറയുന്നത് മാത്രം സത്യമാണെന്ന് വിശ്വസിക്കുന്നു. ദാനിയേലിനോടൊപ്പം ഈ 3 ചങ്ങാതിമാരുമുണ്ടായിരുന്നു. നിങ്ങൾക്കറിയാമോ, നിങ്ങൾ വീട്ടിൽ നിന്ന് ദൂരെയായിരിക്കുമ്പോൾ ആരെങ്കിലും നിങ്ങളോടൊപ്പമോ ആരെങ്കിലും നിങ്ങളോടുകൂടെ വാസ്തവമായും ഒരു നല്ല സുഹൃത്തായി നിൽക്കാൻ കിട്ടുന്നത് ഒരു നല്ല കാര്യമാകുന്നു. ഹോ ദൈവമേ, വിദേശ നാടുകളിൽ ആരെങ്കിലും നിങ്ങളുടെ പ്രിയനാകുവാനോ നിങ്ങളെ സ്നേഹിക്കുവാനോ നിങ്ങളോടൊപ്പം നിൽക്കുവാനോ ആഗ്രഹിക്കുന്നത് വരെ കണ്ടുകിട്ടുമ്പോൾ അത് അത്രമാത്രം വിലയേറിയൊരു കാര്യമാകുന്നു. വിശേഷിച്ചും ഒരപരിചിതനാണെങ്കിൽ അതായിരിക്കും. അങ്ങനെ ഈ സഹോദരന്മാർ അവരുടെ നഗരങ്ങളിൽ നിന്നും ബന്ധനസ്ഥരായി എടുത്തുകൊണ്ടു പോകപ്പെട്ടിരിക്കുകയും അവരുടെ നഗരം കത്തിച്ചു കളയപ്പെടുകയും അവരുടെ ദൈവത്തിന്റെ ആലയത്തിലെ വിശുദ്ധ പാത്രങ്ങളിലും ബാബിലിലേക്ക് എടുത്തുകൊണ്ടുകൊള്ളപ്പെട്ടിരുന്നു. അത് അവരെ എടുത്തുകൊണ്ടുപോയ ഒരു മഹാനായ അന്യജാതികളുടെ രാജാവായ നെബുക്കദ്നേസറിന്റെ ഭണ്ഡാരഗൃഹത്തിൽ കൊണ്ടുപോയി വെച്ചു. ഇപ്പോൾ അവരുടെ നഗരം കത്തിച്ചു കളയുന്നതിനും അവരുടെ പള്ളി കത്തിച്ചു കളയുന്നതിനും അവരെ ബന്ധരാക്കി കൊണ്ടുപോകുന്നതിനും ദൈവം അനുവദിച്ചെങ്കിൽ അത് അവർ ദൈവത്തിൽ നിന്നും അകന്നുപോയതിന്റെ കാരണത്താലായിരുന്നു. എന്നാൽ അപ്പോഴും ദൈവത്തിന് തന്റെ കരങ്ങളെ ഒരുവന്റെ മേൽ വെച്ചിട്ട് ഇതെന്റെ ദാസനാകുന്നു എന്ന് പറയുവാൻ ഒരു വിശ്വാസി അവിടെ ഉണ്ടായിരുന്നു. ദൈവത്തിന് എല്ലായ്പ്പോഴും എവിടെയെങ്കിലും ഒരു സാക്ഷിയുണ്ട്. അവൻ ഒരിക്കലും അവനെ തന്നെ ഒരു സാക്ഷിയില്ലാതെ വിടുകയില്ല. അതിനു വേണ്ടി പലപ്പോഴും ഒരു നീതിമാനം എടുക്കേണ്ടി വന്നാലും അതൊരു കാര്യമല്ല. എന്നാൽ അവൻ എല്ലായ്പ്പോഴും തന്റെ കരങ്ങളെ ആരുടെയെങ്കിലും മേൽ വെച്ചുകൊണ്ട് ഇതെന്റെ ദാസനാകുന്നു, ഞാൻ അവനോട് കൽപ്പിക്കുന്ന പ്രകാരം ഇവൻ പ്രവർത്തിക്കും എന്ന് പറയാൻ എല്ലായ്പ്പോഴും ആരെങ്കിലും ഉണ്ടായിരിക്കും. അപ്പോൾ നാം അത് ഇഷ്ടപ്പെടുന്നു. അതിനുശേഷം നാം ശ്രദ്ധിക്കുകയാണെങ്കിൽ ഈ സഹോദരന്മാർ അവർ അവിടെ ആയിരുന്നപ്പോൾ അവർ ഒരു പരീക്ഷയിലാക്കപ്പെടുകയുണ്ടായി. അതൊരു സത്യവിശ്വാസി കർത്താവായ യേശുവിനെ അവന്റെ രക്ഷിതാവായി വാസ്തവമായും സ്വീകരിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നു എന്നുള്ളതിന്റെ ഒരു മനോഹരമായ ഉദാഹരണമാണ്. അവൻ എല്ലായ്പ്പോഴും ഒരു പരീക്ഷയിലാക്കപ്പെടും. സാത്താൻ എല്ലായ്പ്പോഴും പരീക്ഷയിലാക്കുന്ന ജോലിയിലാകുന്നു. അത് നിങ്ങളെ സഹായിക്കുക മാത്രമാണ് ചെയ്യുന്നത്. അത് നിങ്ങളുടെ നന്മയ്ക്കാകുന്നു. കർത്താവ് താൻ സ്വീകരിക്കുന്ന ഏത് മകനെയും പരീക്ഷിക്കുകയും തല്ലുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നു. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഒരു ചെറിയ പ്രഹരവും നന്നാക്കലുമാകുന്നു. അങ്ങനെ ദൈവം നമുക്ക് തരുന്ന ഈ ബാലശിക്ഷയെ നമുക്ക് സഹിക്കാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ നാം ദൈവമക്കളല്ലാതെ ജാരസന്താനങ്ങളാകുന്നു. ഇപ്പോൾ സ്വർഗത്തിലേക്ക് തന്റെ മുഖം ഉയർത്തിയിരിക്കുന്ന ഒരു മനുഷ്യന് ഈ ഭൂമിയിൽ എന്ത് സംഭവിച്ചാലും അതൊരു കാര്യമല്ല. അപ്പോഴും അവന്റെ മുഖം സ്വർഗത്തിലേക്ക് ഉയർത്തപ്പെട്ടിരിക്കുന്നു. അവന്റെ സ്നേഹിതരവനെ കൈവിടിഞ്ഞെന്നിരിക്കാം, അവന്റെ കുടുംബം അവനെ കൈവിടിഞ്ഞെന്നിരിക്കാം, അവന്റെ പാസ്റ്റർ അവനെ കൈവിടിഞ്ഞെന്നിരിക്കാം. എന്നാൽ കൈവിടിയാത്ത ഒരുവനുണ്ട്, അത് ദൈവമാകുന്നു. അങ്ങനെ നിങ്ങളുടെ മനസ്സ് ഒരുക്കപ്പെട്ടിരിക്കുന്നത് ഞാൻ അത് ഇഷ്ടപ്പെടുന്നു. ദാനിയേൽ പ്രകാരം സകല പാലങ്ങളെയും തന്റെ പിന്നിലായി തരണം ചെയ്തു കഴിഞ്ഞിരുന്നു. അവൻ ഇനിയും തിരികെ പോകാനുള്ള ആലോചന എടുത്തിരുന്നില്ല. അവൻ തന്റെ പിന്നിട്ട് പോയ വഴിയെ ശ്രദ്ധിച്ചിരുന്നതുമില്ല. എന്നാൽ അവൻ പിമ്പിലുള്ളത് മറന്നും മുമ്പിലുള്ളതിനാഞ്ഞും കൊണ്ട് ക്രിസ്തുയേശുവിൽ ദൈവത്തിന്റെ പരമവിളിയുടെ വിരുദ്ധനായി ലാഖിലേക്ക് ഓടിയിരുന്നു. അത് തന്നെ നാം ചെയ്തിരിക്കണം, അത് തന്നെ സഭയും ചെയ്തിരിക്കണം. അതിനുശേഷം നാം ശ്രദ്ധിക്കുമ്പോൾ ദൈവം സാത്താനെ അവനൊരു പരീക്ഷയ്ക്കായി അനുവദിക്കുന്നത് നാം കാണുന്നു. ഓ, അവർ അവരെ തീ കൊണ്ട് പരീക്ഷിച്ചു, അവർ അവരെ സിംഹത്തിന്റെ ഗുഹയിലിട്ടും പരീക്ഷിച്ചു. ഓരോ അവസരത്തിലും ദൈവം അവരെ കൂടുതൽ വിജേതാക്കളായി പുറത്തു കൊണ്ടുവന്നു. നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു, അവയെല്ലാത്തിൽ നിന്നും യഹോവ അവനെ വിടുവിക്കുന്നു. അതെത്ര അത്ഭുതകരമായിരിക്കുന്നു! നാം അതിനെ എത്രയധികം അഭിനന്ദിക്കുന്നു! വിഷമങ്ങളും ക്ലേശങ്ങളും പരീക്ഷകളും എല്ലാം നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. അതിനുശേഷം ദൈവത്തിന് നിങ്ങളുടെ മേൽ വിശ്വസിക്കാൻ കഴിയുമെന്നവൻ കാണുമ്പോൾ പിന്നെ അവൻ വലിയ വലിയ കാര്യങ്ങളെ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നു. അതിനുശേഷം ദാനിയേൽ തന്റെ സ്വന്തം ജനങ്ങളുടെ ഇടയിൽ നിന്നും തന്റെ സ്വന്തം ദേശത്തു നിന്നും തന്റെ സ്വന്തം സഭയിൽ നിന്നും അകന്നിരിക്കുമ്പോൾ അവൻ ദൈവത്തിന്റെ കൈകളിൽ ഒരു ഉപകരണമായി തീർന്നുവെന്ന് നാം കാണുന്നു. ഒരന്യദേശത്ത് ദൈവം അവനെ ഉപയോഗിച്ചു. ഇപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ അകന്നിരിക്കുവാൻ കഴിയും. നിങ്ങൾക്ക് നിങ്ങളുടെ പ്രിയമേറിയവരിൽ നിന്നും അകന്നിരിക്കാൻ കഴിയും, നിങ്ങളുടെ സഭയിൽ നിന്നും അകന്നിരിക്കാൻ കഴിയും. എന്നാൽ അപ്പോഴും ദൈവത്തിന്റെ കരങ്ങളിൽ ഒരു ഉപകരണമായിരിക്കാൻ കഴിയും. ദൈവത്തിന് നിങ്ങളെ ഒരു സാക്ഷ്യത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ അവൻ ആഗ്രഹിക്കുന്നതായ എന്തിനു വേണ്ടിയും ഉപയോഗിക്കാൻ കഴിയും. വളരെ മനോഹരമായ ഉദാഹരണങ്ങളാകുന്നു. ബൈബിളിൽ നിങ്ങൾ എവിടേക്ക് മറിച്ചാലും ഇതുപോലെയുള്ള കാര്യങ്ങളാൽ അത് അത്രമാത്രം നിറഞ്ഞിരിക്കുന്നു. നിങ്ങൾ വചനം വായിക്കുന്നത് ഇഷ്ടപ്പെടുന്നില്ലേ? ഓ, ഞാനത് വായിക്കും. പലപ്പോഴും വായിച്ചിട്ട് കരയും. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ മുറിയിലിരുന്ന് ബൈബിൾ വായിക്കുകയായിരുന്നു. എനിക്കൊരു കൊച്ചുകുട്ടിയെ പോലെ ഇരുന്ന് കരയേണ്ടി വന്നു. ഞാൻ എഴുന്നേറ്റിട്ട് എന്റെ കസേരയ്ക്ക് ചുറ്റുമായി നടന്നിട്ട് കസേരയിൽ കൈവച്ചുകൊണ്ട് എന്റെ ബൈബിളിലേക്ക് ഞാൻ വീണ്ടും നോക്കി. എന്നിട്ട് ഞാൻ പൊട്ടിക്കരഞ്ഞു. വീണ്ടും കസേരയ്ക്ക് ചുറ്റുമായി നടന്നിട്ട് വീണ്ടും ഞാൻ അതിലേക്ക് നോക്കി. ഞാൻ ഓർത്തു, ഓ ദൈവമേ, ഇതിൽ വിശ്വസിക്കുന്ന ഏതൊരു പുരുഷനും സ്ത്രീക്കും ഇതാ നിത്യജീവൻ അതിൽ കിടക്കുന്നു. അതെ, നിത്യജീവൻ കിടക്കുന്നു. തിരുവെഴുത്തുകളെ ശോധന ചെയ്യുവിൻ, അവയിൽ നിത്യജീവൻ ഉണ്ടെന്ന് നിങ്ങൾ നിരൂപിക്കുന്നുവല്ലോ. അവയെനിക്ക് സാക്ഷ്യം പറയുന്നു എന്ന് അവൻ പറഞ്ഞു. തിരുവെഴുത്ത് ശോധന ചെയ്യുവിൻ, ദൈവത്തിന്റെ വചനം എന്റെ കാലിന് ദീപമാകുന്നു. എങ്കിൽ പിന്നെ അതിനാൽ നാം നയിക്കപ്പെടുന്നു, അതിന്റെ പാതയ്ക്ക് വെളിച്ചമായിട്ട് എന്നെ പിന്തുടരുകയും വിജയത്തിൽ നിന്നും വിജയത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. വിജയത്തിന് മുമ്പ് ഒരു പോരാട്ടമുണ്ടാകുന്നു. പോരാട്ടങ്ങളില്ലെങ്കിൽ പിന്നെ വിജയങ്ങളുമില്ല. അതുകൊണ്ട് നാം പോരാട്ടങ്ങൾക്കും പരീക്ഷകൾക്കും വേണ്ടി നന്ദിയുള്ളവരായിരിക്കണം. ഇത് ദൈവം നമുക്ക് വിജയത്തിനുള്ള അവസരം നൽകിയാണ്. ഓ ദൈവമേ, അതിലിപ്പോൾ നിങ്ങളെ ഒരു സ്വല്പം നന്നായി അനുഭവപ്പെടുത്താൻ ഇടയാക്കുന്നില്ലേ? പോരാട്ടങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. ആരെങ്കിലും മോശമായിട്ട് നിങ്ങളെ കുറിച്ച് പറയുന്നു. രോഗം നിങ്ങളുടെ മേൽ വരുന്നു. ഒരുപക്ഷെ ഈ ചെറിയ അനർത്ഥങ്ങളെ ദൈവം നിങ്ങൾക്ക് തരികയും അതിനാൽ നിങ്ങളെ സുഖപ്പെടുത്തിക്കൊണ്ട് അവന്റെ നിങ്ങളോടുള്ള അവന്റെ പ്രീതിയെ അവൻ കാണിക്കുകയും അതിൽ കൂടെ അവൻ എന്താണ് അർത്ഥമാക്കുന്നതെന്ന് നിങ്ങൾ കാണുവാനിടയാകുകയും ചെയ്യുന്നു. അവൻ നിങ്ങളെ സ്നേഹിക്കുന്നു. വിശുദ്ധ നാടായ യെരുശലേമിൽ ഒരാട്ടിടയൻ ഒരാടിനെയും തോളിലെടുത്തുകൊണ്ട് പോകുന്ന ഒരു പഴയ ആട്ടിടയന്റെ കഥ ഇപ്രകാരം പറയുന്നു. നീ എന്തിനാണ് ഇതിനെ തോളിലെടുത്തുകൊണ്ട് പോകുന്നതെന്ന് ആരോ അവനോട് ചോദിച്ചു. ആട്ടിടയൻ പറഞ്ഞു, ഇതിന്റെ കാൽ ഒടിഞ്ഞുപോയി. അതെങ്ങനെയാണ് ഒടിഞ്ഞത്? വല്ല ചെങ്കുത്തായ പാറയിൽ നിന്നും വീണതാണോ? അല്ല, ഞാൻ അതിന്റെ കാല് ഒടിച്ചു കളഞ്ഞു എന്നവൻ പറഞ്ഞു. ഈ കുഞ്ഞാടിന്റെ കാലൊടിച്ചു കളയാൻ നീ ഒരു ക്രൂരനായ ആട്ടിടയനാണല്ലോ എന്ന് അയാൾ പറഞ്ഞു. ആട്ടിടയൻ പറഞ്ഞു, അല്ല, ഞാൻ ഈ കുഞ്ഞാടിനെ സ്നേഹിക്കുന്നു. എന്നിട്ട് പറഞ്ഞു, ഇത് വഴിതെറ്റി പോകുകയായിരുന്നു. എനിക്കതിനെ എന്നെ ശ്രദ്ധിക്കുന്നതിന് ഇടയാക്കാൻ കഴിഞ്ഞില്ല. അതിനാൽ ഞാൻ അതിന്റെ കാലൊടിച്ചു കളഞ്ഞു. അതുകൊണ്ട് ഇപ്പോൾ എനിക്കതിന് കുറച്ചുകൂടി കൂടുതൽ ശ്രദ്ധ കൊടുക്കാൻ കഴിയുകയും അപ്പോൾ അതിനെ സ്നേഹിക്കുകയും എന്നെ പിന്തുടരുകയും ചെയ്യുമെന്ന് പറഞ്ഞു. പലപ്പോഴും ദൈവത്തിന് നമുക്ക് വേണ്ടി കൂടുതൽ ശ്രദ്ധ തരുന്നതിനും നമ്മെ അവന്റെ മടിയിലിരുത്തുന്നതിനും തന്റെ മാർവിടത്തിലേക്ക് നമ്മെ അനുനയിക്കുന്നതിനും വേണ്ടി നമ്മുടെ ആരോഗ്യത്തെ സ്വല്പമായി ഒന്ന് തകർക്കുന്നതിന് അനുവദിക്കേണ്ടി വരും. യാതൊന്നും ചെയ്യാൻ കഴിയില്ലെന്ന് ഡോക്ടർ പറയുമ്പോൾ അവൻ നമ്മെ അവന്റെ മാർവിടത്തിലേക്ക് എടുത്തിട്ട് പറയും, നോക്കൂ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, ഞാൻ നിന്നെ സുഖപ്പെടുത്താൻ പോവുകയാണ്. ഓ, അത് ജീവനെ സ്വല്പം കൂടിയൊന്ന് നന്നാക്കുന്നില്ലേ? ഓ, അവൻ അത്രമാത്രം മഹാനാകുന്നു. അവൻ അത്ഭുതവാനായ ഇടയനാകുന്നു, ശരിയല്ലേ? യഹോവയുടെ ഇടയനാകുന്നു. എനിക്ക് മുട്ടുണ്ടാകുകയില്ല എന്ന് ദാവീദ് പറഞ്ഞതിൽ യാതൊരു അത്ഭുതവുമില്ല. അവൻ നമ്മെ സ്വസ്ഥതയുള്ള വെള്ളത്തിന്റെ ജീവിതത്തിലേക്ക് നടത്തുകയും അവരുടെ പ്രാണനെ അവൻ തണുപ്പിക്കുകയും നമ്മുടെ പാനപാത്രം നിറഞ്ഞു കവിയുകയും ചെയ്യുന്നു. എന്റെ ശത്രുക്കൾ കാണെ എന്നെ അവൻ അഭിഷേകം ചെയ്യുന്നു. നിങ്ങൾ എപ്പോഴെങ്കിലും ശത്രുക്കളുടെ സന്നിധിയിൽ വെച്ച് അഭിഷേകം ചെയ്യപ്പെട്ടിട്ടുണ്ടോ? അത് നിങ്ങളുടെ പാനപാത്രം നിറഞ്ഞു കവിഞ്ഞിട്ട് നിങ്ങൾ സാക്ഷീകരിക്കുന്നതിനാണ്. നിങ്ങളുടെ ശത്രുവിന്റെ മുമ്പിൽ വെച്ച് അഭിഷേകം ചെയ്യപ്പെടുന്നത് എത്ര അത്ഭുതകരമായ കാര്യമാകുന്നു. ഇപ്പോൾ ശ്രദ്ധിക്കുക, അതിനുശേഷം ദൈവം നെബൂഖദ്നേസർ രാജാവിനെ എടുത്ത് തന്റെ കയ്യിൽ ഒരു ആയുധമാക്കി. നെബൂഖദ്നേസർ രാജാവ് മരിച്ചപ്പോൾ അവന്റെ രോമം കഴുകന്റെ തൂവൽ പോലെയും അവന്റെ നഖം പക്ഷിയുടെ നഖം പോലെയും അവൻ കാളയെന്ന പോലെ പുല്ല് തിന്നുകയും മറ്റും ചെയ്തു. ദൈവം അവന് യഥാർത്ഥ രാജാവ് ആരായിരുന്നുവെന്ന് മനസ്സിലാക്കുവാനിടയാക്കി. അവന്റെ മരണശേഷം അവന്റെ കൊച്ചുമകനായ ബേൽശസ്സർ രാജാവ് അവന് പിൻഗാമിയായി. അവൻ നെബൂഖദ്നേസർ രാജാവിലും കൂടുതൽ ദുഷ്ടനായിരുന്നു. ഒരു ദിവസം രാത്രിയിൽ അവർ ഒരു വലിയ വിരുന്ന് സൽക്കാരം നടത്തി. അവർ ഈ വലിയ ഉല്ലാസ സമ്മേളനത്തിനായി അവരുടെ ന്യായാധിപതിമാരെയും ഉദ്യോഗസ്ഥന്മാരെയും വിളിച്ചിരുന്നു. അങ്ങനെ ഈ ഉല്ലാസ സമ്മേളനം നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവർ യെരുശലേമിലെ മന്ദിരത്തിൽ നിന്നും എടുത്തുകൊണ്ടുവന്നിരുന്ന ദൈവത്തിന്റെ വിശുദ്ധ പാത്രങ്ങൾ എടുത്തുകൊണ്ട് വരികയും ദൈവത്തെ പരിഹസിക്കുന്നതിന് വേണ്ടി അവരുടെ ദേവന്മാർക്ക് അതിൽ വീഞ്ഞു കൊടുക്കുകയും യഹോവയുടെ പാത്രങ്ങളിൽ നിന്ന് പാനാംശ ചെയ്യുകയും ചെയ്തു. ഇപ്പോൾ ഒരു മനുഷ്യന് യാത്ര ചെയ്യുന്നതിനുള്ള ദൂരം അനുവദിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നാൽ മരണത്തിനും ജീവനും ഇടയ്ക്ക് ഒരു വേർപെടുത്തുന്ന വരെയുണ്ട്. നിങ്ങൾ ഒരിക്കലും അത് മറികടക്കരുത്. നിങ്ങളുടെ മഠയത്തരവുമായിട്ട് കുറച്ചു സമയം വരെ നിങ്ങൾക്ക് പോകാൻ കഴിയും. എന്നാൽ അതിര് എവിടെയാണെന്ന് അറിഞ്ഞിരിക്കുന്നതാണ് നല്ലത്. കർത്താവ് എന്തെങ്കിലും കാര്യത്തിൽ നിങ്ങളെ എപ്പോഴെങ്കിലും പരിശോധിച്ചിട്ടുണ്ടോ? അവൻ നമ്മുടെ എല്ലാവരോടും അത് ചെയ്യുന്നു. അവൻ നിയന്ത്രണത്തിന്റെ കടിഞ്ഞാണ് വലിച്ചിട്ട് ഇപ്പോൾ അത്രയും ദൂരം പോയാൽ മതി എന്ന് പറയും. അതിനുശേഷം നിങ്ങൾ എന്താണ് ചെയ്യുന്നതെന്നും നിങ്ങൾ അതിര് മറികടക്കാനായി മുമ്പോട്ട് തന്നെ കാലെടുത്ത് വെക്കുകയാണോ എന്നും ശ്രദ്ധിക്കുന്നതാണ് നല്ലത്. അന്ന് രാത്രിയിൽ ദൈവം നിയന്ത്രണത്തിന്റെ കടിഞ്ഞാണ് വലിച്ചപ്പോൾ അവനത് കാര്യമാക്കിയില്ല. അവനെപ്രകാരം തുടരുകയും യഹോവയുടെ മന്ദിരത്തിലെ പാത്രങ്ങൾ കൊണ്ടുവന്ന് അതിൽ നിന്ന് വീഞ്ഞുകുടിക്കുകയും അവരുടെ ദേവന്മാർക്കും അതിൽ നിന്ന് പാനാംശിക്കുകയും ചെയ്തു. അപ്പോൾ സ്വർഗത്തിൽ നിന്നും ഒരു കൈപ്പത്തി വന്ന് ചുവരിന്റെ വെള്ളമേൽ മേനെ മേനെ തേക്കേൽ ഉഫർസിൻ എന്നെഴുതി. അതിന്റെ അർത്ഥം തുലാസിൽ നിന്നെ തൂക്കി കുറവുള്ളവനായി കണ്ടിരിക്കുന്നു. ആർക്കും അത് വ്യാഖ്യാനിക്കാൻ കഴിഞ്ഞില്ല. അത് അന്യഭാഷയിൽ എഴുതിയിരുന്നു. അവിടെ വ്യാഖ്യാനത്തിന്റെ കൃപാവരത്തോടുകൂടിയ ദാനിയൽ എന്ന വ്യക്തി ഉണ്ടായിരുന്നു. അങ്ങനെ അവൻ വരികയും രാജാവിനോട് എന്ത് സംഭവിക്കുമെന്ന് വ്യാഖ്യാനിച്ചു കൊടുക്കുകയും ചെയ്തു. അതിനുശേഷം ദൈവം ബാബേൽ ദേശത്തെ നശിപ്പിച്ചു കളയുകയും ചെയ്തു. അങ്ങനെ ദാനിയൽ അവിടെ ആയിരിക്കുമ്പോൾ ദർശനങ്ങൾ കാണുകയും അവയെക്കുറിച്ച് എഴുതുകയും ചെയ്തിരുന്നു. അന്യജാതികളുടെ രാജ്യത്വത്തിന്റെ അവസാനവും അതിനെ ഒരുക്കിയിരിക്കുന്ന ക്രമവും അതിനെക്കുറിച്ചുള്ള അറിവും ഇന്ന് നമുക്കുള്ളത് ഈ വലിയ ആശ്വാസകരമായ കാര്യങ്ങളാലാണ്. ഇപ്പോൾ എത്ര സമ്പൂർണമായ കാര്യമാണെന്ന് നോക്കുക. നിങ്ങളത് ശ്രദ്ധിച്ച് കേൾക്കുക. അവൻ രാജാവിന്റെ സ്വപ്നത്തെ വ്യാഖ്യാനിച്ചപ്പോൾ ആദ്യമായിട്ട് ഒരു ബിംബം നിൽക്കുന്നത് കണ്ടു. അവൻ ഒരു ആത്മീയ പുരുഷനായിരുന്നു. അവൻ സ്വപ്നങ്ങൾ കാണുകയും ദർശനങ്ങൾ കാണുകയും സ്വപ്നങ്ങളെ വ്യാഖ്യാനിക്കുകയും ചെയ്തിരുന്നു. ദൈവം അവനോടൊപ്പം ഉണ്ടായിരിക്കുകയും എല്ലാവരും അതറിഞ്ഞു വരുന്നു. അവൻ ഈ ദർശനം കണ്ടപ്പോൾ അതിന്റെ തല തങ്കം കൊണ്ടും നെഞ്ച് വെള്ളി കൊണ്ടും അര താമരം കൊണ്ടും കാല് ഇരുമ്പ് കൊണ്ടുമായിരുന്നു. ഇവിടെ ഓരോ രാജ്യത്തും കൂടുതൽ കട്ടിയേറിക്കൊണ്ടുവരുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക. നെബുക്കദ്നേസർ രാജാവിന്റെ രാജ്യത്വം തങ്കം കൊണ്ടുള്ളതല്ല തലയായിരുന്നു. അവനിത് വ്യാഖ്യാനിക്കുകയും ഈ രാജ്യത്വങ്ങൾ അവസാനം വരെ എപ്രകാരം ഓരോന്നായി പിന്തുടർന്നു വരികയും ചെയ്യുമെന്ന് കൃത്യമായി പറഞ്ഞു. അതിനുശേഷം ശ്രദ്ധിച്ചാൽ സ്വർണത്തിൽ നിന്ന് അത് കടുപ്പമില്ലാത്തതാകുന്നു, അടുത്തത് വെള്ളിയും പിന്നെ താമരവും അതിനടുത്തത് ഇരുമ്പുമായിട്ട് അത് കൂടുതൽ കട്ടിയുള്ളതായി മരവിച്ചു വന്നുകൊണ്ടിരുന്നു. ഇതിനെല്ലാം പുറമെ ദാനിയേലി ബിംബത്തെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ കൈ തൊടാതെ കല്ല് പറഞ്ഞു വരുന്നത് അവൻ കണ്ടിരുന്നു. അത് വന്ന് ഈ ബിംബത്തെ തകർക്കുകയും വേനൽക്കാലത്തെ കള്ളത്തിലെ പതിര് പോലെയാക്കിയിട്ട് കാറ്റ് അവയെ പറപ്പിച്ചു കൊണ്ടുപോവുകയും ചെയ്തു. ആ കല്ല് ഒരു മഹാപർവ്വതമായി തീർന്ന് ഭൂമിയിലൊക്കെയും നിറഞ്ഞു. അത് കർത്താവായ യേശുവിന്റെ വരവ് ഇപ്പോൾ സമീപിച്ചിരിക്കുന്നതാകുന്നു. അവനിങ്ങനെ തുടർന്നു കൊണ്ടിരുന്നു. ഒരു ദിവസം അവൻ നദീതീരത്ത് നിൽക്കുമ്പോൾ വിവശതയിലായിട്ട് ഒരു ദർശനം കണ്ടു. അവനോടൊപ്പം ഉണ്ടായിരുന്ന പലരും ഈ ദർശനം കണ്ടിരുന്നില്ല, കാരണം അത് ദാനിയേലിന് വേണ്ടി മാത്രമായി കൊടുത്തിരുന്നു. നിങ്ങളത് മനസ്സിലാക്കുന്നില്ലേ? ആർക്കെങ്കിലും നിങ്ങളുടെ തൊട്ടടുത്ത് നിന്നുകൊണ്ട് നിങ്ങളുടെ ജീവനെ രക്ഷിക്കുന്നതിനുള്ള കാര്യങ്ങളെ അവർക്ക് കാണാൻ കഴിയാതെ വരാൻ കഴിയും. അത് ശരിയാണ്. ആരോ എന്നോട് പറഞ്ഞു, ഞാൻ അത് വിശ്വസിക്കുന്നില്ല, ഞാൻ യാതൊന്നും ഒരിക്കലും അവിടെ കണ്ടിരുന്നില്ല. അതെന്തുകൊണ്ടായിരുന്നുവെന്നാൽ അത് നിങ്ങൾക്ക് കാണുന്നതിന് വേണ്ടിയായിരുന്നില്ല, അതിനാലാണ്. പൗലോസിനോടൊപ്പം യാത്ര ചെയ്തിരുന്നവർ പൗലോസിന്റെ മേൽ വെളിച്ചം പതിഞ്ഞ് കുതിരമേൽ നിന്ന് താഴെ വീണപ്പോൾ അവൻ ചേറിൽ കിടന്ന് ഉരുളുന്നത് പോലെയായിരുന്നു. അവന്റെ കൂടെ ഉണ്ടായിരുന്നവരിൽ ആരും ദർശനം കാണുകയോ ശബ്ദം കേൾക്കുകയോ ചെയ്തിരുന്നില്ല, എന്നാൽ പൗലോസ് അത് കണ്ടിരുന്നു. വിദ്വാൻമാരൊഴിച്ച് ഓരോ നക്ഷത്ര നിരീക്ഷണശാലകളെയും മറികടന്നുപോയ നക്ഷത്രത്തെ മറ്റാരും തന്നെ കണ്ടിരുന്നില്ല. അങ്ങനെ പല കാര്യങ്ങളും ചില പ്രത്യേക ആളുകൾക്ക് കാണുന്നതിനു വേണ്ടിയും മറ്റുള്ളവർക്ക് കാണാതിരിക്കുന്നതിനുമായി ദൈവം നിയുക്തമാക്കിയിട്ടുണ്ട്. ഓ, ഞാനത് ഇഷ്ടപ്പെടുന്നു. ദൈവം തന്റെ അപരിമിതമായ ബുദ്ധിയിൽ ചില പ്രത്യേക കാര്യങ്ങൾ സംഭവിക്കുന്നതിനായി മുൻനിർണയിക്കുകയും അല്ലെങ്കിൽ മുൻനിയോഗിക്കുകയും അത് നിങ്ങളുടെ അടുത്തിരിക്കുന്ന വ്യക്തിയോട് സംഭവിക്കുകയും നിങ്ങൾക്ക് യാതൊന്നും അതിനെക്കുറിച്ച് അറിയാൻ പാടില്ലാതെയും
വരും.
ഏലിയാവ് ദോഥാനിലായിരുന്നപ്പോൾ ആരാം രാജാവിന്റെ സൈന്യം അവനെ വളയുകയും അവർ ഏലിയാ പ്രവാചകനെ തിരയുകയും ചെയ്തിരുന്നു. കാരണം ആരാം രാജാവ് ഇസ്രായേലിനോട് യുദ്ധം ചെയ്യാൻ ആലോചന കഴിക്കുമ്പോഴെല്ലാം ഇസ്രായേലിയർ അതറിഞ്ഞിട്ട് അവർക്ക് വേണ്ടി പതിയിരിക്കുമെന്ന് അവർക്ക് മനസ്സിലായിരുന്നു. അപ്പോൾ ആരാം രാജാവ് അവന്റെ സൈന്യത്തെ വിളിച്ചിട്ട്, ഒരു നിമിഷം നിൽക്കുക, നമ്മുടെ പക്ഷക്കാർ ആരാണ്, ഇസ്രായേലിന്റെ പക്ഷക്കാർ ആരാണ് എന്ന് ചോദിച്ചു. കാരണം എന്റെ സേനയിലുള്ള ആരോ ഒരു ജാരനായിട്ട് ഇസ്രായേലിയരോട് നാം എവിടെയാണ് വരുന്നതെന്ന് പറഞ്ഞു കൊടുക്കുകയും അവരെല്ലായ്പ്പോഴും നമുക്കായി അവിടെ പതിയിരിക്കുകയും ചെയ്യുന്നുവെന്ന് പറഞ്ഞു. അവിടെ ഉണ്ടായിരുന്നവരിൽ ഒരു മനുഷ്യൻ സ്വല്പം ആത്മീയനായിരുന്നു. അവൻ പറഞ്ഞു, അല്ല എന്റെ യജമാനനെ, നീ ശയനഗ്രഹത്തിൽ നിന്റെ അടുത്ത നീക്കം എന്താണ് നടത്താൻ പോകുന്നതെന്ന് സംസാരിക്കുന്നത് ഏലിയാ പ്രവാചകൻ അറിയുന്നു. ആമേൻ. ഹോ, ആറ്റോമിക ശക്തികൾ കുലുങ്ങാൻ തുടങ്ങുമ്പോൾ ദൈവത്തിന്റെ വചനം നാം എവിടെ പോകണമെന്ന് പറഞ്ഞു തരുന്നതിൽ ഞാൻ അതിയായി സന്തോഷിക്കുന്നു. ക്രിസ്തുവായ പാറയിലേക്ക് ഓടിക്കൊള്ളുക. അതിനുള്ളിലാകുന്ന എല്ലാ മനുഷ്യരും സുരക്ഷിതരും ഉറപ്പുള്ളവരുമാകുന്നു. യാതൊന്നിനും നിങ്ങളെ ഉപദ്രവിക്കാൻ കഴിയുകയില്ല. യാതൊരു ആറ്റമിക ബോംബുകളോ ഒരു ഹൈഡ്രജൻ ബോംബോ യാതൊന്നിനും ദൈവത്തിന്റെ സംരക്ഷയെ തൊടാൻ കഴിയുകയില്ല. അത് ഉറച്ചതും സുരക്ഷിതവും നങ്കൂരമിട്ടതുമാകുന്നു. ക്രിസ്തു യേശുവിൽ എത്ര അത്ഭുതകരമായ ആശയാണ് നാമക്കൊണ്ടായിരിക്കുന്നത്. ശ്രദ്ധിക്കുക, അവനോടൊപ്പം ഒരു മനുഷ്യൻ കൂടി ഉണ്ടായിരുന്നു. അതവന്റെ ദാസനായ ഒരാത്മീയ മനുഷ്യനായ അവനോടൊപ്പം നടക്കുകയും ആ പ്രവാചകന്റെ കൈകൾ കഴുകാൻ വെള്ളമൊഴിച്ചു കൊടുക്കുകയും ചെയ്യുന്ന ഒരു വലിയ പദവിയോടുകൂടിയ മനുഷ്യനായിരുന്നു. എന്നാൽ ആരാം രാജാവിന്റെ സേന ദോഥാനെ വളഞ്ഞിരിക്കുന്നത് അവൻ കണ്ടപ്പോൾ പറഞ്ഞു, എന്റെ യജമാനനെ, പുറത്തേക്ക് നോക്കൂ, എത്ര ഭയങ്കര സേനയാകുന്നു, നാം ചുറ്റപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ അത് സ്വാഭാവികമാണ്. എല്ലാ കാര്യങ്ങളും പരാജയപ്പെട്ടു പോകുന്നതായി കാണുമ്പോൾ അവർ നിങ്ങളുടെ മേൽ വിരൽ ചൂണ്ടിക്കൊണ്ട് ഇതും അതും പറയുകയും നിങ്ങൾക്ക് സൗഖ്യപ്പെടാൻ കഴിയുകയില്ല എന്ന് ഡോക്ടർ പറയുകയും മറ്റും ചെയ്യും. അപ്പോൾ ഓ, ഇതിന്റെ അവസാനമാകുന്നുവെന്ന് ഞാൻ ചിന്തിക്കുന്നത് ഒരു സ്വാഭാവികമായ കാര്യമാകുന്നു. എന്നാൽ ഏലിയാവ് പറഞ്ഞു, നമ്മോടുകൂടെ ഉള്ളവർ അവരോടുകൂടെ ഉള്ളവരെക്കാൾ അധികമാകുന്നു. അപ്പോൾ ആ പ്രവാചകന്റെ ബാല്യക്കാരനായ ഗഹാസിക്ക് എപ്രകാരം അത് അനുഭവപ്പെട്ട് കാണുമെന്ന് നിങ്ങൾക്ക് ഊഹിക്കാൻ കഴിയുമല്ലോ. അവൻ അദ്ദേഹത്തെ നോക്കിയിട്ട് പറഞ്ഞു, ഞാൻ ആരെയും കാണുന്നില്ലല്ലോ. അപ്പോൾ പ്രവാചകൻ, ദൈവമേ ഇവന്റെ കണ്ണുകളെ തുറക്കണമേ എന്ന് പറഞ്ഞു. ഉടനെ തന്നെ ദൈവം എന്തോ അവിടെ പ്രവർത്തിച്ചു. ഇതാ ഇവിടെയാകുന്നു, മനസ്സിലായില്ലേ? ദൈവം അവന്റെ ആത്മീയ കാഴ്ച തുറക്കുകയും ആ പ്രവാചകന് ചുറ്റും അഗ്നിമയമായ രഥങ്ങളും അഗ്നിമയമായ ദൂതന്മാരെയും കണ്ടു. അഗ്നിമയമായ രഥങ്ങൾ അരാം രാജാവിന്റെ സേനയെ ആയിരത്തിലധികമായി എണ്ണത്തിൽ കവിഞ്ഞു നിന്നിരുന്നു. ആ മല അഗ്നിയിലായിരുന്നു, ദൂതന്മാർ അഗ്നിയിലായിരുന്നു, കുതിരകൾ അഗ്നിയിലായിരുന്നു, രഥങ്ങളും അഗ്നിയിലായിരുന്നു. യഹോവയുടെ ദൂതൻ അവന്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയമിറങ്ങി അവരെ വിടുവിക്കുന്നുവെന്ന് ബൈബിൾ പറയുന്നു. ഇന്ന് രാത്രിയിൽ അതേ കാര്യം തന്നെ ഇവിടെയാകുന്നു. ഇന്ന് രാത്രിയിൽ അതുപോലൊരു മനുഷ്യൻ ഇവിടെ ഉണ്ടായിട്ട് അവന് നിങ്ങളുടെ കണ്ണുകളെ തുറക്കാനുള്ള ശക്തി ഉണ്ടായിട്ട് പറയുകയാണ്, നോക്കൂ, ഈ കൂടാരത്തിന് ചുറ്റുമായി ഇന്ന് രാത്രിയിൽ നോക്കുക എന്ന് പറയുകയാണെങ്കിൽ എന്തായിരിക്കും എന്ന് ഞാൻ അതിശയപ്പെടുകയാണ്. അപ്പോൾ നിങ്ങളുടെ ബാക്കിയുള്ള ജീവകാലം നിങ്ങൾ ഇവിടുത്തെ ഒരു അംഗമായിരിക്കും, തീർച്ചയായും. അതെ ശ്രീമാൻ, ചിലപ്പോൾ നിങ്ങളുടെ സ്വാഭാവികമായ കണ്ണുകൾ കൊണ്ട് അത് കാണാൻ കഴിഞ്ഞില്ലെന്ന് വരാം. എന്നാൽ അതിന്റെ എന്തോ അടുത്തായുള്ള ഉൾപ്രേരണ നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ കഴിയും. എന്തോ അടുത്തായിരിക്കുന്നുവെന്ന് ആറാമത്തെ ഇന്ദ്രിയം സൂചിപ്പിക്കും. ഇന്ന് രാവിലെ അവൻ ബദരന്മാരുടെ കാതുകൾ തുറക്കുമ്പോഴും തളർവാദം പിടിപെട്ടവർ ഇവിടെ ചുറ്റുമായി അവർക്ക് യാതൊന്നും സംഭവിച്ചിട്ടില്ലാത്ത മാതിരി നടക്കുമ്പോൾ നിങ്ങൾ അവനെ ശ്രദ്ധിക്കുക. എന്താകുന്നു ഇത്? ഇത് ഉൾപ്രേരണയാകുന്നു. അതായത് ആറാമത്തെ ഇന്ദ്രിയമായ ബോധം ആത്മാവിൽ എന്തോ അടുത്തിരിക്കുന്നുവെന്ന് ബോധ്യപ്പെടുത്തുകയാണ്. ദൈവത്തിൽ വിശ്വസിക്കുക. ഇപ്പോൾ അവൻ ആദ്യം അത് കണ്ടിരുന്നില്ല, ഒരുപക്ഷെ ഏലിയാവ് അത് കണ്ടിട്ടുണ്ടാകുകയില്ല. എന്നാൽ അവൻ തന്റെ ബാല്യക്കാരന്റെ കണ്ണുകൾ അത് കാണുന്നതിനായി തുറക്കുന്നതിന് അപേക്ഷിച്ചു. അവർ അവിടെ ഉണ്ടായിരുന്നുവെന്ന് ഏലീശാവിന് അന്തർബോധമുണ്ടായിരുന്നു. ആമേൻ. ഒരുവട്ടം തോമ പറഞ്ഞു, എന്റെ കൈവിരൽ അവന്റെ ആണിപ്പഴുതിലിടാതെ ഞാൻ വിശ്വസിക്കുകയില്ല. യേശു പറഞ്ഞു, നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു. കാണാതെ വിശ്വസിച്ചവരുടെ പ്രതിഫലം എത്ര അധികമാകുന്നു. ഇന്ന് രാത്രിയിൽ അത് നാം ആകുന്നു. അത് കാണാതെ വിശ്വസിക്കുന്ന ഏവരുമാകുന്നു. ശ്രദ്ധിക്കുക, അപ്പോൾ ഏലിയാവ് ഈ സംഭവം നടക്കുന്ന സ്ഥലത്തേക്ക് ചെന്നിട്ട് അവരോട് സംസാരിച്ചു. അതിനു മുമ്പ് ആദ്യമായിട്ട് അവൻ അവരെ അന്ധത പിടിപ്പിച്ചു എന്ന് ബൈബിൾ പറയുന്നു. അവരെ അന്ധരാക്കിയിട്ട് നേരെ അവരുടെ അടുക്കിലേക്ക് നടന്നു ചെന്നു. എനിക്കറിയാവുന്നിടത്തോളം അവർക്കെല്ലാവർക്കും ഏറ്റവും സമ്പൂർണമായ കാഴ്ചയുള്ളവരായിരുന്നു. എന്നാൽ അവർ അന്ധരായിരുന്നുവെന്ന് ബൈബിൾ പറയുന്നു. കഴിഞ്ഞ കുറച്ച് രാത്രികൾക്ക് മുമ്പ് ഒരു വ്യക്തി എന്നോട് പറഞ്ഞു, നിങ്ങളൊരു ദൈവപുരുഷനാണെങ്കിൽ എന്നെ അന്ധനാക്കുക. ഞാൻ പറഞ്ഞു, നിങ്ങൾ നേരത്തെ അന്ധനായിരിക്കുന്നു, മനസ്സിലായില്ലേ? ഇതിനു മുമ്പേ നിങ്ങൾ അന്ധനായിരിക്കുന്നു. ശ്രദ്ധിക്കുക, അവൻ നേരെ അവരുടെ അടുക്കിലേക്ക് നടന്നു ചെന്നു. ഈ വലിയ സംഭവം നടക്കുന്നിടത്തേക്ക് ചെന്നിട്ട് അവരോട്, നിങ്ങൾ ഏലിയാവിനെ അന്വേഷിക്കാണോ എന്ന് ചോദിച്ചു. അതെ എന്ന് അവർ പറഞ്ഞു. എന്നോടൊപ്പം വരിക, ഞാൻ നിങ്ങളെ അവിടെ എത്തിക്കാമെന്ന് അവൻ പറഞ്ഞു. അവർ എന്തിനാണ് അന്ധരായിരുന്നത്? അത് ദൈവത്തിന്റെ പ്രവാചകൻ തന്നെയായിരുന്നു എന്നുള്ള സത്യത്തെക്കുറിച്ച് അവർ അന്ധരായിരുന്നു. അവനവരെ വീണ്ടും നേരെ അവർ പതിയിരുന്നിടത്തേക്ക് കൊണ്ടുപോയിട്ട് പറഞ്ഞു, വരിക, ഞാൻ ഏലിയാവിനെ കാണിച്ചു തരാം. ഏലിയാവ് തന്നെയായിരുന്നു അവരെ അവിടേക്ക് എടുത്തുകൊണ്ടുവന്നത്. അതിനുശേഷം അവർ ചുറ്റുപാട് നോക്കിയപ്പോൾ അവർ വീണ്ടും ചുറ്റപ്പെട്ടിരിക്കുന്നതായി കണ്ടു. അപ്പോൾ ഇസ്രായേൽ രാജാവ്, പിതാവേ, ഞാൻ അവരെ വെട്ടിക്കളയട്ടെ എന്ന് ചോദിച്ചു. അതിന് ഏലിയാവ്, നീ പിടിച്ചുകൊണ്ടുവന്ന തടവുകാരനെ നീ വെട്ടിക്കളയുമോ? അവർക്ക് തിന്നാനും കൊടുപ്പാനും കൊടുത്തിട്ട് അവരെ അവരുടെ ദേശത്തേക്ക് തിരികെ അയക്കുക എന്ന് പറഞ്ഞു. ഇപ്രകാരമാണ് യുദ്ധങ്ങൾ ഇന്ന് തീർക്കേണ്ടത്. അത് ശരിയല്ലേ? തീർച്ചയായും. ഓ, നാം ഇന്ന് നമ്മുടെ ശത്രുക്കളെ തീറ്റുന്നതിന് വേണ്ടി ഈ തത്വങ്ങൾ മാത്രം എടുത്തിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. നിങ്ങളോട് തിന്മ ചെയ്യുന്നവർക്ക് നന്മ ചെയ്യുക. ആമേൻ. ഇപ്പോൾ അന്ധതയാകുന്നു. അത് ഏലിയാവാണെന്ന് ഞാൻ അർത്ഥമാക്കുന്നില്ല. എന്നാൽ ദാനിയേൽ അത് മുൻകൂട്ടി കണ്ടിരുന്നു. അവനൊരു പ്രവാചകനായിരുന്നു. അവൻ കർത്താവിന്റെ വരവ് കണ്ടിരുന്നു. അവൻ അന്ത്യകാലം വരുന്നത് കണ്ടു. അവൻ ജാതികളുടെ തുടക്കത്തെ കണ്ടു. നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ജാതികളുടെ തുടക്കം ഒരു വിഗ്രഹാരാധനയിൽ കൂടിയായിരുന്നുവെന്ന് നമുക്ക് കാണാം. അവർ ഒരു വലിയ ബിംബം വയലിൽ ഉണ്ടാക്കിയിട്ട് അതിനെ ആരാധിച്ചിരുന്നു. അതൊരു മനുഷ്യന്റെ വിഗ്രഹമായിരുന്നു. അത് ദാനിയേലിന്റെ തന്നെയായിരുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം നെബുക്കദ്നേസർ രാജാവ് തന്റെ ദേവന്റെ നാമമായ ബെൽശസ്സർ എന്ന പേര് അവനിടുകയും അവനൊരു നീതിമാനായ വിശുദ്ധ മനുഷ്യന്റെ പ്രതിമയെ ആരാധിക്കാനും തുടങ്ങി. ദാനിയേൽ അത് ചെയ്യുന്നത് നിരസിച്ചു കളയുകയും അതുപോലെ തന്നെ എബ്രായ മക്കളായ ശദ്രക്കും മേശക്കും അബേദ്നഗോവും നിരസിച്ചു കളഞ്ഞു. അപ്രകാരമാണ് ഇതിന്റെ കൽപ്പന പുറപ്പെട്ടിരുന്നത്. അതൊരു കുറ്റമായി വിധിക്കപ്പെട്ടിരുന്നു. ആ പൊന്നുകൊണ്ടുള്ള തല വിഗ്രഹാരാധനയുടെ കൽപ്പനയായി പുറപ്പെടുകയും അതിലേക്ക് ബലപ്രയോഗം ചെയ്യപ്പെടുകയും അതൊരു പ്രകൃത്യാതീതമായ കൈയെഴുത്താൽ പ്രകൃത്യാതീതമായ ഭാഷയോടുകൂടി പ്രകൃത്യാതീതമായ ബുദ്ധിക്ക് മാത്രം മനസ്സിലാക്കാൻ കഴിയുന്ന രീതിയിൽ അവസാനിച്ചു. ആമേൻ. അപ്രകാരമാണ് ജാതികളുടെ രാജ്യത്വം തുടങ്ങിയത്. അതേ രീതിയിൽ പ്രകൃത്യാതീതമായ പ്രവൃത്തികളോടും പ്രകൃത്യാതീതമായ വ്യാഖ്യാനത്തോടും കൂടി അത് പോകും. ഞാൻ എന്തിനെ കുറിച്ചാണ് പറയുന്നതെന്ന് നിങ്ങൾക്കറിയാമല്ലോ. പ്രകൃതിയാതീതമായ പ്രവൃത്തികൾ, ഓ അതെത്ര അത്ഭുതകരമാകുന്നു. നിങ്ങൾ പ്രകൃതിയാതീതമായ കാര്യങ്ങളിൽ വിശ്വസിക്കുന്നതിൽ സന്തോഷമുള്ളവരല്ലേ? അതെ. ഈ ദർശനങ്ങൾക്ക് ശേഷം രാജ്യങ്ങളുടെ നിലപാട് എന്താണെന്ന് അവൻ അവനെ കാണിച്ചു കൊടുത്തു. വളരെയധികം കാലങ്ങൾ യഹൂദന്മാരുടെ മേൽ അപ്പോഴും ആശ്രയിക്കപ്പെട്ടിരിക്കും എന്നവൻ കാണിച്ചു കൊടുത്തു. അവൻ പറഞ്ഞു, അഭിഷിക്തനായവൻ വരും. അവൻ 70 ആഴ്ചയിലെ 3.5 വർഷക്കാലം പ്രവചിക്കും. 7 ആഴ്ചവട്ടത്തിന്റെ മധ്യ അവൻ ഛേദിക്കപ്പെടും. 70 ആഴ്ചവട്ടം നിന്റെ ജനങ്ങൾക്ക് നിശ്ചയിച്ചിരിക്കുന്നു. 7 ആഴ്ചവട്ടം യഹൂദന്മാരോടുള്ള പ്രവചനമാകുന്നു. അവൻ പറഞ്ഞു, അഭിഷിക്തനായ പ്രഭു വന്ന് പ്രവചിക്കും. 7 ആഴ്ചവട്ടത്തിന്റെ മധ്യ അവൻ ഛേദിക്കപ്പെടും. ശൂന്യമാകുന്ന മ്ലേച്ഛത വിശുദ്ധ സ്ഥലത്ത് നിൽക്കും. ജാതികൾ യെരുശലേമിന്റെ വതിലുകളെ കാലവും കാലങ്ങളും കാലാർത്ഥങ്ങളും ചെല്ലും വരെ ചവിട്ടിക്കളയും. അങ്ങനെ അഭിഷിക്തനായ യേശു വന്നപ്പോൾ അവൻ കൃത്യമായി 3.5 വർഷക്കാലം പ്രസംഗിക്കുകയും ഒരു ബലിയായി ഛേദിക്കപ്പെടുകയും ചെയ്തു. ദിവസേനയുള്ള യാഗം നിർത്തലാക്കിക്കളയും. ശൂന്യമാകുന്ന മ്ലേച്ഛതയായി വിശുദ്ധ സ്ഥലത്ത് ഇന്ന് ഒമർ എന്ന മുസ്ലിം പള്ളി നിൽക്കുന്നു. ദേവാലയം നിന്നിരുന്ന അതേ സ്ഥാനത്ത് തന്നെ ഇന്ന് ഒമർ മുസ്ലിം പള്ളി നിൽക്കുന്നു. ജാതികളുടെ കാലം തികയുമ്പോളും അവർ യെരുശലേമിന്റെ വതിലുകളെ ചവിട്ടിക്കളയും എന്നവൻ പറഞ്ഞു. എന്നാൽ ജാതികളുടെ കാലത്തിന്റെ അവസാനം അപ്പോഴും 3.5 വർഷക്കാലം യഹൂദന്മാർക്ക് വേണ്ടി ഉണ്ടായിരിക്കും. ഇപ്പോൾ പ്രവചന ചരിത്രത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യങ്ങളിലൊന്ന് ശ്രദ്ധിക്കുക. ബൈബിളിലെ പ്രവചനങ്ങൾ എനിക്കറിയാമെന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല. എന്നാൽ ഇതൊരു വർത്തമാന പത്രം വായിക്കുന്നതിലും കൂടുതൽ വ്യക്തമാണ്. നാം ഇവിടെ വായിക്കുന്നത് സത്യമാണെന്ന് നാം അറിയുന്നു. ശ്രദ്ധിക്കുക, 2000 വർഷങ്ങൾ, അതെ 2500 വർഷങ്ങളോളമായി ആകാശത്തിന് കീഴിലുള്ള സകല ദേശങ്ങളിലുമായി യഹൂദന്മാർ ചിതറിക്കപ്പെട്ടിരിക്കുന്നു. ദൈവം ഫറവോന്റെ ഹൃദയത്തെ കഠിനമാക്കി അവരെ തിരികെ കൊണ്ടുവന്നതുപോലെ അവൻ ഹിറ്റ്ലറിന്റെ ഹൃദയവും മുസോളിനിയുടെ ഹൃദയവും ദൈവം അവരെ പലസ്തീനിലേക്ക് തിരികെ എത്തുന്നതുവരെ കഠിനമാക്കിക്കൊണ്ടിരുന്നു. അവർ തിരികെ വന്ന് അവരുടെ സ്വന്തമായ ദേശമുണ്ടാക്കുകയും 1947 മെയ് 6 2500 വർഷങ്ങൾക്ക് ശേഷം യഹൂദന്മാരുടെ പതാക ഇസ്രായേലിന്റെ മേൽ ആദ്യമായിട്ട് ഉയർത്തപ്പെടുകയും ചെയ്തു. 2500 വർഷങ്ങൾക്ക് ശേഷം ആദ്യമായിട്ട് ലോകത്തിൽ വെച്ച് ഏറ്റവും പുരാതനമായ ആ പതാക ആദ്യമായി ഉയർത്തപ്പെട്ടു. അവൻ പറഞ്ഞു, അന്ത്യകാലത്ത് അവൻ യെരുശലേമിന് മേൽ ഒരു കൊടി ഉയർത്തും. അത് സമയമടുത്തിരിക്കുമെന്നുള്ളതിനെ കാണിക്കും. ശ്രദ്ധിക്കുക, ഈ അടുത്ത സമയത്ത് അവിടെ നിന്നുമുള്ള ഒരു പ്രവചനത്തിന്റെ ചലച്ചിത്രം കാണിച്ചിരുന്നത് ഞാൻ കണ്ടിരുന്നു. അതിൽ അവർ 1000 യഹൂദന്മാരെ വിമാനത്തിൽ കൊണ്ടുവരുന്നത് കാണിച്ചിരുന്നു. നിങ്ങൾ പത്രങ്ങളിലും മറ്റും അത് കണ്ടിരുന്നു കാണുമല്ലോ. കൂടാതെ ലുക്ക് ആൻഡ് ലൈഫ് മാസികയിലും അത് പ്രസിദ്ധീകരിച്ചിരുന്നു. 1000 യഹൂദന്മാർ തിരികെ വരികയായിരുന്നു. നിങ്ങൾ എന്തിനാണ് തിരികെ പോകുന്നതെന്ന് അവർ അവരോട് ചോദിച്ചു. വൃദ്ധന്മാരും ദുർബലരായവരും മറ്റുമായ ജനങ്ങൾ അവരുടെ കുഞ്ഞുങ്ങളെ പുറത്ത് കയറ്റിക്കൊണ്ടുവന്നിരുന്നു. നിങ്ങൾ സ്വന്തം നാട്ടിലേക്ക് മരിക്കുന്നതിന് വരികയാണോ എന്ന് ചോദിച്ചു. അവർ പറഞ്ഞു, അല്ല, ഞങ്ങൾ മശീഹ വരുന്നത് കാണുന്നതിനായി വരികയാണ്. യേശു പറഞ്ഞു, അത്തിമുതലായ സകല വൃക്ഷങ്ങളെയും നോക്കുവിൻ, അവ തളിർക്കുന്നത് നിങ്ങൾ കാണുമ്പോൾ വേനൽ അടുത്തിരിക്കുന്നുവെന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. അതുകൊണ്ട് ഇത് സംഭവിച്ചു തുടങ്ങുന്ന നിങ്ങൾ കാണുമ്പോൾ നിങ്ങളുടെ വീണ്ടെടുപ്പ് അടുത്ത് വരുന്നത് കൊണ്ട് നിവർന്ന് തലപൊക്കുവീൻ. ഇന്ന് രാത്രിയിൽ ഈ ലോകം കമ്മ്യൂണിസത്തിന്റെ തേൻകൂടിലായിരിക്കുന്നു. കുറച്ച് സമയങ്ങൾക്ക് മുമ്പ് ഞാനൊരു വ്യക്തിയുമായി സംസാരിക്കുകയായിരുന്നു. എനിക്കറിയാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല അധികാരത്തിലുള്ള ഒരു വ്യക്തിയായിരുന്നു. ഈ ദേശത്തെക്കുറിച്ചും കമ്മ്യൂണിസത്തെക്കുറിച്ചും അദ്ദേഹം സംസാരിച്ചപ്പോൾ അത് നിങ്ങളുടെ മുട്ടികളെ തമ്മിൽ കൂട്ടിയിടിപ്പിക്കും. കാരണം അതെപ്രകാരം ഒരു തേൻകൂടായിരിക്കുന്നു. അതിലും കട്ടിയായി യാതൊന്നുമില്ല. നമ്മുടെ ദേശത്ത് തന്നെയും കഷ്ടിച്ചൊന്നുമില്ല. ഉറപ്പുള്ളതായി നിൽക്കുന്ന ഒരേ ഒരു കാര്യമായി എനിക്കറിയാവുന്നത് യേശു ക്രിസ്തുവായ പാറയാകുന്നു. ഇളകാത്ത രാജ്യം നാം പ്രാപിച്ചിരിക്കുന്നു. ഈ നാളുകളിലെല്ലാം തകർന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്കൊരു ഉറച്ച അടിസ്ഥാനമായ കർത്താവായ യേശു ക്രിസ്തുവുണ്ട്. സ്നേഹിതരെ, അതിലെ കടന്നു വരിക. അത് കൊടുങ്കാറ്റടിക്കുന്ന സമയത്ത് തണലാകുന്നു. എത്ര അത്ഭുതകരമായ കാര്യമാകുന്നു. ഇതെല്ലാം സംഭവിക്കുന്നത് അവൻ കണ്ടിരുന്നു. നാം ഇപ്പോൾ യഹൂദന്മാരെ കാണുന്നു. യെരുശലേം ഒരു റോസാപ്പൂ പോലെ പുഷ്പിക്കുമെന്ന് ബൈബിൾ പറയുന്നു. അവർ ആ ദേശത്തെ പ്രകാരം ജലസേചനം നടത്തിയിരിക്കുന്നു. പ്രവാചകൻ അതിനെക്കുറിച്ച്, അന്നാളിൽ ഞാൻ വടക്ക് നിന്ന് വെള്ളം പുറപ്പെടുവിക്കും എന്ന് പ്രവാചകൻ അതിനെക്കുറിച്ച് പറയുന്നു. അപ്പോൾ അവിടെ വെള്ളമോ ഒരു നീരുറവോ ഉണ്ടായിരുന്നില്ല. എന്നാൽ ഈ അടുത്ത കുറച്ച് കാലങ്ങളായി അവിടെ വെള്ളം ധാരാളമായി പ്രവഹിക്കുകയും താഴ്വുകളെ നനയ്ക്കുകയും ചെയ്യുന്നു. കൂടാതെ അവരുടെ ജലസേചനം അതിന്റെ വലിപ്പത്തിൽ ലോകത്തിലുള്ള കൃഷിപ്പണികളുടെ സകലത്തിലും വെച്ച് ഏറ്റവും വലിയതാകുന്നു. കൂടാതെ ചാവുകടലിനടിയിൽ വളരെയധികം രാസപദാർത്ഥങ്ങൾ കിടക്കുന്നു. അതത്ര ധാരാളമായി കണ്ടുപിടിച്ചിട്ട് ലോകത്തിലുള്ള മുഴുവൻ സമ്പത്തിനും കൂടി അത് വാങ്ങിക്കാൻ കഴിയുകയില്ല. യുറേനിയവും അതുപോലെയുള്ള രാസപദാർത്ഥങ്ങളും മറ്റും ചാവുകടലിനടിയിൽ കിടക്കുന്നത് ഇപ്പോൾ ഇസ്രായേലിന് അവകാശപ്പെട്ടിരിക്കുന്നു. അത്തി തളിർക്കുകയാണ്. അത് മാത്രമല്ല, അത്തി മുതലായ സകല വൃക്ഷങ്ങളും തളിർക്കുകയാണ്. കമ്മ്യൂണിസ്റ്റും തളർത്തുകൊണ്ടിരിക്കുന്നു, എതിർക്രിസ്തവും തളർത്തുകൊണ്ടിരിക്കുന്നു, ദൈവത്തിന്റെ സഭയും തളർത്തുകൊണ്ടിരിക്കുന്നു. അവൾ വീണ്ടും അവളുടെ ശക്തിയിലേക്ക് വിടർന്നു വരികയാണ്. അതിന്റെ ഒരു ഭാഗം തുള്ളൻ തിന്നു, ഒരു ഭാഗം വെട്ടിക്കിളി തിന്നു, ഒരു ഭാഗം വിട്ടിൽ തിന്നു, ഒരു ഭാഗം പച്ചപ്പുഴു തിന്നു. എന്നാൽ ദൈവം അത് വീണ്ടും ജീവിക്കുമെന്ന് കൽപ്പിച്ചു. ഇപ്പോൾ അവൾ തളർത്തുകൊണ്ടിരിക്കുന്നു, വൃക്ഷങ്ങളെല്ലാം തളിർക്കുന്നു. ദാനിയൽ മുൻകൂട്ടി കണ്ടിട്ട് ആനന്ദിച്ചിരുന്നു. At this time he said, and at that time, the 12th chapter, and at that time shall Michael stand up, the great prince that standeth for the children. Aa samayathu avan 12th adhyayathil paranju, aa kaalathu ninde swajathikalkku thonam nilkkunna mahaprabhuvaya Michael ezhunnelkkum. Oru jathi undayathu mudal ee kaalam vare sambhavichittillatha kashtakaalam undagum.
And at that time thy people shall be delivered, every one that shall be found.
അന്ന് നിന്റെ ജനം പുസ്തകത്തിൽ എഴുതി കാണുന്ന ഏവനും തന്നെ രക്ഷപ്രാപിക്കും. ഓ, നിങ്ങളുടെ പേര് അവന്റെ പുസ്തകത്തിലായിരിക്കുന്നതിൽ നിങ്ങൾ സന്തോഷമുള്ളവരല്ലേ? ദാനിയേൽ ഇവിടെയായിരുന്നപ്പോൾ അവനെ ഇപ്രകാരം കണ്ടു. വയോധികനായ ഒരുത്തൻ ഇരുന്നു. അവന്റെ തലമുടി നിർമ്മലമായ ആട്ടുരോമം പോലെയിരുന്നു. പുസ്തകങ്ങൾ തുറന്നു, എല്ലാ മനുഷ്യരും ന്യായം വിധിക്കപ്പെട്ടു. അത് വെള്ളസിംഹാസന ന്യായവിധിയാകുന്നു.
Daniel is given this assurance.
ജാതികളുടെ കാലത്തിന്റെ അവസാനത്ത് ദാനിയേലിന് ഈ ഉറപ്പ് നൽകപ്പെട്ടിരുന്നു. നാളെ നിങ്ങൾ വീട്ടിലെത്തുമ്പോൾ 11th അധ്യായം വായിക്കുക. അവിടെ വടക്കേ ദേശത്തെ രാജാവ് എപ്രകാരം വരുമെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും. അത് മറ്റാരുമല്ല, എന്നാൽ റഷ്യയാണ് അതിനെതിരായ ഒരു ചുഴലിക്കാറ്റ് പോലെ തള്ളി വരുന്നത്. യെരുശലേമിന്റെ വാതിൽക്കൽ വെച്ച് അർമഗദോൻ യുദ്ധം നടക്കപ്പെടും. ശ്രദ്ധിക്കുക, ഓ, ഞാനിത് ഇഷ്ടപ്പെടുന്നു. അന്ന് നിന്റെ ജനം പുസ്തകത്തിൽ എഴുതി കാണുന്ന ഏവനും, കുഞ്ഞാടിന്റെ ജീവന്റെ പുസ്തകത്തിൽ എഴുതി കാണുന്ന ഏവനും
രക്ഷപ്രാപിക്കും.
മഹാപ്രഭുവായ മീഖായേൽ എഴുന്നേൽക്കും. എന്തിനാണ്? നിന്റെ സ്വജാതികൾക്ക് തുണ നിൽക്കുന്നതിനാകുന്നു. ശരി. നിലത്തിലെ പൊടിയിൽ നിദ്ര കൊള്ളുന്നവരിൽ പലരും, ചിലർ നിത്യജീവനായും ചിലർ ലജ്ജിക്കും നിത്യനിന്ദയ്ക്കുമായി ഉണരും. എപ്പോഴാണ് അത്? ഈ കാര്യങ്ങൾ നടക്കുന്ന സമയത്താകുന്നു. നിത്യജീവൻ ഉണ്ടെന്നുള്ള കാര്യം തീർച്ചയായിരിക്കുന്നത് പോലെ തന്നെ നിത്യ വേർപാടും ഉണ്ടായിരിക്കുന്നു. അത് യേശു ക്രിസ്തുവിനെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളത് തീരുമാനിക്കുന്നു. നിങ്ങൾ അവനെ സ്നേഹിക്കുകയും നിങ്ങൾ വീണ്ടും ജനിക്കുകയും അവന്റെ ആത്മാവ് നിങ്ങളിലുമാണെങ്കിൽ നിങ്ങൾക്ക് നിത്യജീവനുണ്ട്. അങ്ങനെയല്ലെങ്കിൽ നിങ്ങൾക്ക് നിത്യജീവനില്ല. നിങ്ങളുടെ പേര് കുഞ്ഞാടിന്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അനശ്വരമായ ജീവനുണ്ട്. അവിടെ അത് എഴുതിയിട്ടില്ലെങ്കിൽ നിങ്ങൾ തിരിച്ചറിയപ്പെടുകയില്ല. എന്താകുന്നു ഇത്? ഈ പ്രവചനങ്ങളെല്ലാം നിവൃത്തിയായിരിക്കുന്നു. എല്ലാ കാര്യങ്ങളും ഈ കാലം വരെയുള്ളതെല്ലാം നിവൃത്തിയായിരിക്കുന്നു. പൊന്നുകൊണ്ടുള്ള തലയായ ദാനിയൽ പറഞ്ഞിരുന്ന ബാബേൽ രാജ്യത്വം കഴിഞ്ഞുപോയിരിക്കുന്നു. അതിനെ തുടർന്ന് മേദ്യരും പാർസ്യരും ബാബേൽ രാജ്യത്വത്തെ തുടർന്ന് വന്നു. അവർ മഹാനായ അലക്സാണ്ടർ എന്ന ഗ്രീക്ക് രാജാവിന് മുമ്പിൽ വീണുപോയി. അതിനുശേഷം അവർ റോമക്കാർക്ക് വീണുപോയി. റോമക്കാർ കിഴക്കൻ റോമും പശ്ചിമ റോമുമായിട്ട് രണ്ട് കാലുകളായി ലോകമെല്ലായിടത്തുമായി പറന്നു. കാൽവിരൽ പാതി ഇരുമ്പും പാതി കളിമണ്ണുമായിരിക്കുമെന്നവൻ പറഞ്ഞത് 10 വിരലുകളായ 10 രാജ്യത്വങ്ങളാണ്. അവ തമ്മിൽ ചേരുകയില്ല എന്നവൻ പറഞ്ഞിരുന്നു. അത് റോമക്കാരും പ്രൊട്ടസ്റ്റന്റുകാരും തമ്മിൽ തമ്മിൽ ഇടകലർന്ന് വിവാഹം നടത്തുന്നതാണ്. അന്നാളിൽ, അതായത് ഈ കാര്യങ്ങൾ നിലവിലിരിക്കുമ്പോൾ, കൈതൊടാതെ ഒരു കല്ല് പറഞ്ഞു വന്ന് ഈ ബിംബത്തെ തകർക്കും. എന്നിട്ട് അത് ഈ ബിംബത്തിന്റെ സ്ഥാനത്തെ എടുക്കും. അതുകൊണ്ട് എന്റെ സഹോദരന്മാരെ, ഇന്ന് രാത്രിയിൽ നമുക്ക് കുഴപ്പങ്ങളുണ്ട്. യുദ്ധങ്ങളും യുദ്ധശ്രുതികളും കേൾക്കും. അവിടെവിടെ ഭൂകമ്പവും പരിഭ്രമവും രാജ്യങ്ങൾ തമ്മിൽ എതിർക്കുകയും ചെയ്യും. ഞാനിപ്പോൾ വിദേശ യാത്രയിൽ നിന്നും തിരികെ വന്നതേയുള്ളൂ. രാജ്യങ്ങൾ അവരുടെ ചെരുപ്പിൽ വിറയ്ക്കാത്ത ഒരൊറ്റ രാജ്യത്തെയും ഞാൻ കണ്ടില്ല. എന്താണ് അടുത്തതായി സംഭവിക്കാൻ പോകുന്നതെന്ന് അവർക്കറിയില്ല. എന്നാൽ ഇന്ന് രാത്രിയിൽ എന്താണ് അടുത്തതായി സംഭവിക്കാൻ പോകുന്നതെന്ന് നാം അറിയുന്നതിൽ നന്ദിയുള്ളവരല്ലേ? മഹത്വത്തിലും പ്രതാപത്തിലും കർത്താവായ യേശു ക്രിസ്തു രണ്ടാമത് വരും. കുഞ്ഞാടിന്റെ ജീവോത്സവത്തിൽ പേരുള്ള എല്ലാ സ്ത്രീകളും പുരുഷന്മാരും അവരുടെ പ്രിയമേറിയവരോടൊപ്പം കർത്താവിനെ എതിരേൽക്കുന്നതിനായി എടുക്കപ്പെടും. ഹോ, എത്ര അത്ഭുതകരമായ കാര്യമാകുന്നു! ആ കാരണത്താലാണ് നാം പാടുന്നത്, യേശുവിന്റെ രക്തത്തിലും നീതിയിലും നമ്മുടെ ആശ മണിതിരിക്കുന്നു. എന്റെ പ്രാണനെയെല്ലാം തഴയുമ്പോൾ അവന്റെ ആശയും താങ്ങുമാകുന്നു. ആ കാലത്തെ മഹാപ്രഭുവായ മീഖായൽ എഴുന്നേൽക്കും. മീഖായൽ തീർച്ചയായും ക്രിസ്തുവായിരുന്നു. അവൻ സ്വർഗത്തിൽ സാത്താനുമായിട്ട് ദൂതന്മാരോടൊപ്പം യുദ്ധം ചെയ്തു, അല്ലെങ്കിൽ മീഖായലും സാത്താനും തമ്മിൽ പോരാടി എന്ന് പറയുന്നതാണ് കൂടുതൽ ശരി. ആ സമയത്ത് അവൻ പറഞ്ഞു, പുസ്തകത്തിൽ എഴുതി കാണുന്ന ഏവനും തന്നെ രക്ഷിക്കപ്പെടും, പലരെയും നീതിയിലേക്ക് തിരിക്കുന്നവർ. ഇത് ശ്രദ്ധിക്കുക, എന്നാൽ ബുദ്ധിമാന്മാർ ആകാശമണ്ഡലത്തിന്റെ പ്രഭ പോലെയും പലരെയും നീതിയിലേക്ക് തിരിക്കുന്നവർ നക്ഷത്രങ്ങളെ പോലെയെന്നും എന്നും എന്നേക്കും പ്രകാശിക്കും. സഹോദരന്മാരെ, ഞാൻ ചിലപ്പോൾ നക്ഷത്രങ്ങളെ നോക്കിയിട്ട് ചിന്തിക്കും. ഞാൻ രാവിലെ പുറത്തേക്ക് പോകും, ഞാൻ അതിരാവിലെ എഴുന്നേൽക്കുന്നത് ഇഷ്ടപ്പെടുന്നു. നിങ്ങൾ അതിരാവിലെ എഴുന്നേൽക്കുന്നത് ഇഷ്ടപ്പെടുന്നില്ലേ? സഹോദരന്മാരും ഞാനും മലമുകളിലായിരിക്കുന്നത് ഞാൻ ഓർക്കുന്നു. ഞങ്ങൾ അതിരാവിലെ ഏകദേശം 4 മണിക്ക് എഴുന്നേൽക്കും. അങ്ങ് ദൂരെയായി ഉദയ നക്ഷത്രം കിടക്കുന്നത് ഞങ്ങൾ നോക്കും. നേരം പുലരുന്നതിന് മുമ്പ് കൂടുതലായി ഇരുട്ടാകാൻ തുടങ്ങും. ഇപ്പോൾ ഇരുട്ടായിക്കൊണ്ടിരിക്കുന്നത് നാം കാണുന്നു. എന്താകുന്നു ഇത്? ഇത് വെളിച്ചം അന്ധകാരത്തെ തള്ളി മാറ്റുകയാണ്. ഒരെണ്ണത്തിന് ഒഴിഞ്ഞു മാറേണ്ടതായിട്ടുണ്ട്. രാത്രി മുഴുവൻ ചുറ്റി നടക്കുന്ന ഇഴജന്തുക്കൾ സൂര്യൻ ഉദിച്ചു വരുമ്പോൾ അതിന്റെ പ്രകാശം തെളിയുമ്പോൾ അഭയം തേടുന്നു. ഇരുട്ടിനും വെളിച്ചത്തിനും കൂടി ഒരേ കെട്ടിടത്തിൽ ഒരുമിച്ച് നിലനിൽക്കാൻ കഴിയില്ല. ഒന്നുകിൽ ഇരുട്ടായിരിക്കും, അല്ലെങ്കിൽ വെളിച്ചമായിരിക്കും. വെളിച്ചം ഇരുട്ടിനേക്കാൾ കൂടുതൽ ശക്തിയേറിയതാണ്. അതുപോലെ തന്നെ ക്രിസ്തു ഈ ലോകത്തിലുള്ള സകല ശത്രുക്കളെക്കാളും കൂടുതൽ ശക്തിയുള്ളവനാണ്. വെളിച്ചം വരാൻ തുടങ്ങുമ്പോൾ അത് ഇരുട്ടിനെ കട്ടിയാക്കുന്നു എന്ന് ശാസ്ത്രകാരന്മാരാൽ നാം പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇരുട്ട് അതിന്റെ ഗണത്തെ മുഴുവൻ വെളിച്ചത്തിനെതിരായി പോരാടുവാൻ ഒരുമിച്ച് കൂട്ടുന്നു. എന്നാൽ വെളിച്ചം വിജയമായി കടന്നു വരുന്നു. അന്ത്യനാളുകളിൽ സാത്താൻ അലറുന്ന സിംഹം പോലെ വരുമെന്ന് ബൈബിൾ പറയുന്നു. അവൻ തന്റെ സകല ശത്രുക്കളെയും തന്റെ കൂട്ടുകാരെയും നമ്മുടെ ശത്രുക്കളെയും എല്ലാം കൂടി ഒത്തൊരുമിച്ച് കൂട്ടുകയും അതെല്ലാം കൂടി ധാർമ്മിക മണ്ഡലത്തിൽ സഭയുടെ ഐക്യമാകുന്ന മൃഗത്തിന്റെ മുദ്രയുടെ വലിയ തലവിന് കീഴിൽ ഒരുമിച്ച് കൂടുകയാണ്. അതെല്ലാം കൂടി ഒരു വലിയ സംഘടനയായി കത്തോലിക്ക സിദ്ധാന്തത്തെ പോലെ തന്നെ അത് ഐക്യത്തിലാകുകയാണ്. ലോകത്തിലുള്ള എല്ലാ ചക്രവർത്തിമാരും തമ്മിൽ ഒരുമിച്ച് കൂടുകയും രാഷ്ട്രീയ മണ്ഡലത്തിൽ കമ്മ്യൂണിസം എന്ന് വിളിക്കപ്പെടുന്ന ഒരു വലിയ തലവിന് കീഴിൽ ഒരുമിക്കുകയുമാണ്. ദൈവത്തിന്റെ വെളിച്ചം മുമ്പോട്ട് ആഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതേ സമയത്ത് തന്നെ എന്താണ് സംഭവിക്കുന്നത്? ക്രിസ്തീയ സഭ, ജീവനുള്ള ദൈവത്തിന്റെ സഭ അഭിഷേകം ചെയ്യപ്പെടുകയാണ്. ശക്തി അവളുടെ മേൽ വരികയും അവൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുകയും ചെയ്യുന്നു. കഴിഞ്ഞ വർഷം തന്നെ പൂർണ്ണ സുവിശേഷ മണ്ഡലത്തിൽ 150,000 പരിവർത്തനങ്ങളാണ് നടന്നിരുന്നത്. വർഷങ്ങൾക്ക് ശേഷം ഈ ദേശത്തെ വീശിയതിൽ ഏറ്റവും കൂടുതലായിരിക്കുന്നു. നാം ഇനിയും ഒരു ഇടവഴിയിലല്ല, നാം മരങ്ങളുടെ നടക്കാവിലാകുന്നു. നാം ഇനിയും ഒരു നെടുമ്പുരയിലല്ല. 1,500,000 പരിവർത്തനങ്ങൾ പൂർണ്ണ സുവിശേഷ പദവിയിൽ കഴിഞ്ഞ വർഷം കത്തോലിക്കരെയും എല്ലാ മതത്തിങ്ങളെയും വിജയിച്ചു കൊണ്ടുപോയിരുന്നു. എന്താകുന്നു ഇത്? വെളിച്ചം ഒരുമിച്ച് കൂടുകയാണ്. മഹത്തായ രോഗശാന്തി ശുശ്രൂഷകൾ ഭൂഗോളത്തെ ചീകിയിരിക്കുന്നു. ഹാലലൂയ. അങ്ങ് ദൂരെ ഫോർമോസയിൽ രോഗശാന്തിയുടെ പ്രചാരണ പ്രവർത്തനങ്ങൾ നടക്കുന്നു. ജപ്പാനിൽ രോഗശാന്തിയുടെ പ്രചാരണ പ്രവർത്തനങ്ങൾ തുടരുന്നു. വടക്കുള്ള മരവിപ്പിക്കുന്ന ദേശങ്ങളിൽ രോഗശാന്തിയുടെ പ്രചാരണ പ്രവർത്തനങ്ങൾ തുടരുന്നു. ലോകത്തെല്ലായിടത്തും രോഗശാന്തിയുടെ പ്രചാരണ പ്രവർത്തനങ്ങൾ നടക്കുന്നു. ഹാലലൂയ. എല്ലായിടത്തും മനുഷ്യർ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്നു. നാം അന്ത്യകാലത്തായിരിക്കുന്നു. എന്താണ് ഇത് ചെയ്യുന്നത്? അപ്പോൾ സാത്താൻ പറയും, ഇപ്പോൾ എന്റെ സമയമാകുന്നു. അവൻ തന്റെ ശക്തികളെ ഒരുമിച്ച് കൂട്ടുന്നു. സഭകളുടെ ഐക്യം അതിനെ നിർത്താൻ ശ്രമിച്ചിട്ട് അവർ യാതൊന്നുമില്ല. എന്നാൽ വെറും ഒരു കൂട്ടം ശബ്ദമുണ്ടാക്കുന്ന പെട്ടികളാകുന്നു. അവരിൽ യാതൊന്നുമില്ല. ഇതെല്ലാം മതഭ്രാന്താകുന്നു. പ്രകൃതിയാതീതമായി പ്രവർത്തിക്കുന്ന യാതൊരു കാര്യം തന്നെയുമില്ല എന്ന് പറയുന്നു. ആ സമയത്ത് തന്നെ അമേരിക്കയുടെ മെഡിക്കൽ അസോസിയേഷൻ പത്രത്തിൽ ഒരു കുറിപ്പ് എഴുതിയിട്ട് പറഞ്ഞു, സർവശക്തനായി ദൈവത്തിൽ വിശ്വസിക്കുകയും അവനെ തന്റെ സഹായമായി സ്വീകരിക്കാതെ ഒരു മനുഷ്യന് പോലും ആശുപത്രിയിൽ കയറാനോ ശുശ്രൂഷ ചെയ്യാനോ ഉള്ള അധികാരമില്ല. ക്രിസ്ത്യൻ ഹെറാൾഡ് കഴിഞ്ഞ മാസം ഡോക്ടർമാരുമായി അഭിമുഖ സംഭാഷണം നടത്തിയപ്പോൾ ഞാൻ പുകഴ്ത്താൻ ശ്രമിച്ചുകൊണ്ടിരുന്ന കാര്യത്തെക്കുറിച്ച് എനിക്ക് സ്വയം എഴുതാൻ കഴിയാത്ത കുറിപ്പുകൾ അവർക്ക് എഴുതി കൊടുത്തിരുന്നു. എന്താകുന്ന വിധ ഈ കാര്യങ്ങൾക്കെല്ലാം മധ്യേ ദൈവം തന്റെ ശത്രുക്കളെ തന്റെ മഹിമയെ സാക്ഷീകരിക്കുന്നതിന് കാരണമാക്കിയാണ്. അതേ ശ്രീമാൻ, ഡോക്ടർ പറഞ്ഞു നമുക്ക് കാര്യസഹായം മാത്രം ചെയ്യാൻ കഴിയും, എന്നാൽ രോഗശാന്തിക്കാരൻ ദൈവം തന്നെയാകുന്നു. ഞാൻ പറഞ്ഞു ഈ മഹാന്മാരായ ആളുകൾ നമ്മെ പോലെ മണ്ടന്മാരായ ഒരു കൂട്ടം ആളുകൾക്ക് എന്താണ് അറിയാവുന്നതെന്ന് കണ്ടുപിടിക്കാൻ മാത്രം ശ്രമിക്കുകയാണ്. ഈ വരുന്ന മഹത്വമേറിയ നാളുകളിൽ ഒന്നിൽ ഈ ശക്തിയേറിയ കൂട്ടം, അതായത് വേശ്യമാരെ മഹിളകളാക്കുന്ന, മദ്യപാനികളെ മാന്യരായ ക്രിസ്ത്യാനികളാക്കുന്ന കൂട്ടം, അവർ തന്നെയാണ് ഈ ഭൂമിയിൽ നിന്നും അവരെ അവരുടെ വീടുകളിലേക്ക് മഹത്വത്തിൽ മേഘങ്ങളിലേക്ക് എടുത്തുകൊണ്ട് പോകുന്നതിനുള്ള ശക്തിയാണെന്ന് മനസ്സിലാക്കാൻ കഴിയും. അത് ചിലപ്പോൾ വളരെ താമസിച്ചിരിക്കും, വളരെ പേർക്ക് ഇത് തീരെ താമസിച്ചിരിക്കും. അന്നാളിൽ മീഖായേൽ സ്വജനത്തിനായി എഴുന്നേൽക്കും. അവൻ രാജ്യങ്ങൾക്ക് വേണ്ടി നിൽക്കുകയില്ല, അവൻ തന്റെ സ്വന്തം ജനങ്ങൾക്കായി നിൽക്കും. നിലത്തിലെ പൊടിയിൽ നിദ്ര കൊള്ളുന്നവരിൽ പലരും, ചിലർ നിത്യജീവനായും ചിലർ ലജ്ജയ്ക്കും നിത്യനിന്ദയ്ക്കുമായി ഉണരും. എന്നാൽ പലരെയും നീതിയിലേക്ക് തിരിക്കുന്നവർ നക്ഷത്രങ്ങളെ പോലെ എന്നും എന്നേക്കും പ്രകാശിക്കും. ഹല്ലേലൂയ. ഒരു കുടിലോ കെട്ടിടമോ എന്തായാലും എന്തിന് ഞാൻ കരുതണം? അവൻ എനിക്കായി കൊട്ടാരം അവിടെ പണിയുന്നു, എന്നെ കാണുന്നതിനായി എപ്പോഴെങ്കിലും വരിക. എന്താകുന്നു ഇത്? ഞാൻ പുറത്തേക്കിറങ്ങി ആ ഉദയനക്ഷത്രം അങ്ങ് ദൂരേക്ക് നീങ്ങാൻ തുടങ്ങുന്നത് നോക്കി. എന്താണ് ഉദയനക്ഷത്രം പറയുന്നത്? ഉദയനക്ഷത്രം ഉദിച്ചു വരുന്ന സൂര്യന്റെ പരമാധികാരത്തോടുകൂടിയ വെളിച്ചത്തെ പ്രതിഫലിപ്പിക്കുക മാത്രമാണ് ചെയ്യുന്നത്. അത് ശരിയല്ലേ? ഉദയനക്ഷത്രം അത്രയും തേജസ്സേറിയിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്കറിയാമോ? സൂര്യൻ അതിനോട് വളരെ അടുത്തായിരിക്കുന്നത് കൊണ്ടാണ്. അത് മുമ്പോട്ടുള്ള തള്ളലാകുന്നു. ഉദയനക്ഷത്രം സൂര്യന്റെ വരവിനെ അഭിവാദ്യം ചെയ്യുന്നു. ഉദയനക്ഷത്രങ്ങളായ നിങ്ങൾ അവന്റെ വരവിനെ അഭിവാദ്യം ചെയ്യാനായി പോകുന്നതിനുള്ള സമയമായിരിക്കുന്നു. ഉദയനക്ഷത്രങ്ങളെ വിളങ്ങുക, അതിരാവിലെ ഉണരുക. ദൈവപുത്രൻ ഉടനെ ഇവിടെ എത്തുന്നതാണ് എന്ന് പാത പറയുന്നു. നാം ഉദയനക്ഷത്രത്തെ ആകാശങ്ങളിൽ തിളങ്ങിക്കാണുമ്പോൾ സൂര്യൻ ഉടനെ തന്നെ തെളിയും എന്നത് അർത്ഥമാക്കുന്നു. ദൈവത്തിന്റെ ഉദയനക്ഷത്രങ്ങളായ നാം എഴുന്നേറ്റ് യേശു ക്രിസ്തുവിന്റെ പുനരുദ്ധാനത്തിന്റെ മഹിമയിലേക്ക് തിളങ്ങുന്നത് കാണുമ്പോൾ പരമോന്നതനായവൻ വരുവാനായി ആഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് കാണിക്കുന്നു. വെളിച്ചങ്ങളെല്ലാം ഒരുമിച്ച് കൂടുന്നു, എന്നാൽ ഉദയനക്ഷത്രം ആർക്കുന്നു. നിൽക്കൂ, സുപ്രഭാതത്തിന് ഇനിയും അധികം നേരമില്ല. നിൽക്കൂ, സുപ്രഭാതത്തിന് ഇനിയും അധികം നേരമില്ല. മുറുകെ പിടിച്ചുകൊള്ളുക. അത് മുറുകെ പിടിച്ചുകൊള്ളുക. സുപ്രഭാതം ഉടനെ വരുന്നുവെന്ന് സഹോദരി മർഫിയും മറ്റും പാടുന്നത് പോലെയാണ്. മുറുകെ പിടിച്ചുകൊള്ളുക. ഉദയനക്ഷത്രങ്ങൾ ഇപ്പോൾ ലോകത്തിൽ തിളങ്ങിയും അന്ധകാരത്തിന് തൊട്ടു മുമ്പായി കർത്താവിന്റെ വരവിന്റെ സ്വർഗത്തിൽ നിന്നുള്ള ഇടിവാൾ വരുന്നതിന് മുമ്പേ ലോകത്തിൽ പ്രകാശിക്കുകയാണ്. ഇപ്പോൾ ശ്രദ്ധിച്ചു കേൾക്കുക. ഞാൻ ഉദയനക്ഷത്രത്തെ നോക്കിയിട്ട് ഓർത്തു, ഓ ഉദയനക്ഷത്രമേ. ഒരു ദിവസം ഞാനും വുഡ്സും കൂടി മലമുകളിൽ നിൽക്കുകയായിരുന്നു. അദ്ദേഹം തീ കത്തിച്ചിട്ട് ഞങ്ങൾ പ്രഭാതഭക്ഷണം എടുക്കാൻ പോകുകയായിരുന്നു. അപ്പോൾ ഞാൻ തിരിഞ്ഞിട്ട് ഉദയനക്ഷത്രത്തെ നോക്കി. ദേവദാരുക്കളുടെ വൃക്ഷങ്ങളുടെ കാടുകളിലേക്ക് ഞാൻ നടന്നിറങ്ങി. പൈൻ മരങ്ങൾക്കിടയിൽ കൂടി കാറ്റ് മന്ത്രിച്ചു കൊണ്ടിരുന്നു. ഞാൻ അവിടെ തന്നെ നിന്നു. എനിക്ക് നന്നായി അനുഭവപ്പെടുകയും അതിരാവിലത്തെ ആ നല്ല ശുദ്ധവായു ഒരുവിധം മഞ്ഞോട് കൂടിയതായിരുന്നു. വീതി കുറഞ്ഞ തോട്ടിലേക്ക് പോയി ഒരു തൊട്ടി വെള്ളവും കൊണ്ട് തണുപ്പത്തി ഞാൻ വന്നു. എന്റെ കൈകളെ ഉയർത്തിക്കൊണ്ട് ഞാൻ ഈ പൈൻ മരങ്ങളുടെ ഇടയിൽ നിന്നു. ഞാൻ ഉദയനക്ഷത്രത്തെ നോക്കിയിട്ട് ഓർത്തു, കഴിഞ്ഞ 45 വർഷങ്ങൾ എനിക്ക് എന്താണ് ചെയ്തിരിക്കുന്നത്? ഹോ, ഇവിടേക്ക് നോക്കൂ. എന്റെ കൈകളിൽ മാംസം ചുളുങ്ങിക്കൊണ്ടിരിക്കുന്നു, മുടി പൊഴിയുന്നു, പല്ലിളകിപ്പോകുന്നു. കഴിഞ്ഞ 45 വർഷങ്ങൾ എനിക്ക് എന്താണ് ചെയ്തിരിക്കുന്നത്? എന്നാൽ ഞാൻ പറഞ്ഞു, അങ്ങ് ദൂരേക്ക് നോക്കുക. ആ ഉദയനക്ഷത്രം ദൈവം തന്റെ കയ്യിൽ നിന്ന് അതിനെ പറപ്പിച്ചുകൊണ്ട് ഇത് വിളങ്ങട്ടെ എന്ന് പറഞ്ഞ ദിവസം മുതൽ അത്രയും സുന്ദരവും തേജസ്സേറിയതുമായി അത് കിടക്കുന്നു. അപ്പോൾ ഞാൻ ഈ തിരുവെഴുത്തോർത്തു. എന്നാൽ ബുദ്ധിമാന്മാർ പലരെയും നീതിയിലേക്ക് തിരിക്കുന്നവർ നക്ഷത്രങ്ങളെ പോലെ എന്നുമെന്നേക്ക് പ്രകാശിക്കും. ഞങ്ങൾ നക്ഷത്രങ്ങളെയും കൂടുതലായി പ്രകാശിക്കും. ഞാൻ ഓർത്തു, ഉദയനക്ഷത്രമേ, നീ ഇപ്പോൾ പ്രകാശിക്കുകയാണ്. എന്നാൽ ഞങ്ങൾ അവിടെ എത്തുന്നതുവരെ നീ കാത്തിരിക്കുക. ഹല്ലേലൂയ. ഞങ്ങൾ നക്ഷത്രങ്ങളെയും മറികടന്ന് എന്നേക്കുമായി പ്രകാശിക്കും. മലഞ്ചെരുവിൽ കൂടെ പുലർച്ചയ്ക്ക് മുമ്പായി ആ ഇളം കാറ്റ് പൈൻ മരങ്ങൾക്കിടയിൽ കൂടെ ഇപ്രകാരം പറഞ്ഞുകൊണ്ട് വരുന്നത് എനിക്ക് കേൾക്കാം. നദിക്കപ്പുറം ഒരു ദേശമുണ്ട്, എന്നേക്ക് മനോഹരമായതെന്ന് നാം അതിനെ വിളിക്കുന്നു. വിശ്വാസത്താൽ മാത്രം നാം അതിന്റെ തീരത്തെത്തുന്നു. ഓരോരുത്തരായി നാം അതിന്റെ വാതിൽക്കലെത്തുന്നു. അവർ സുവർണ മണികൾ എനിക്ക് നിനക്കുമായി അടിക്കുമ്പോൾ അനശ്വരമായി നാം അവിടെ വസിക്കും. എന്തൊരു മഹത്തായ കാര്യമാകുന്നു! ബുദ്ധിമാന്മാർ പലരെയും നീതിയിലേക്ക് തിരിക്കുന്നവർ നക്ഷത്രങ്ങളെയും അതിശോഭിച്ച് എന്നേക്കും പ്രകാശിക്കും. അതുകൊണ്ട് ഇപ്പോൾ അതെന്ത് വ്യത്യാസമുണ്ടാക്കിയാലും എന്താണ് കാര്യം? ഈ ഒരു ചാൻസ് സമയം എന്തിനു വേണ്ടിയാണ് ഇവിടെ കിടക്കുന്നത്? ഭൂമിയിലെ പൊടിയായി നട്ടലില്ലാത്ത പുഴുവായി മർത്യ ശരീരം എവിടെ കിടന്ന് നശിച്ചിട്ട് തീരികെ പൊടിയിലാകുകയും പുഴുക്കളെ തിന്നുകയും ചെയ്യും. ഓ ദൈവമേ, എന്നിലുള്ളതെല്ലാം കൊണ്ട് ഞാൻ എഴുന്നേറ്റ് ദൈവമഹത്വത്തിനായി തിളങ്ങട്ടെ. മുറുകെ പറ്റുന്ന എല്ലാ പാപത്തെയും വിട്ട് പരിശുദ്ധാത്മാവിന് തന്റെ ശക്തിയെയും മഹത്വത്തെയും നമ്മിലേക്ക് പകർന്ന് സുവിശേഷത്തിന്റെ പ്രസംഗത്തിൽ കൂടെയും രോഗികളെ സൗഖ്യമാക്കുന്നതിൽ കൂടെയും യേശു ക്രിസ്തു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റവനാണെന്ന് തെളിയിക്കാനിടയാകട്ടെ. ഓ എന്നേക്കും പ്രകാശിക്കും. നീയോ ദാനിയേലെ, അന്ത്യകാലം വരെ ഈ വചനങ്ങളെ അടച്ച് പുസ്തകത്തിന് മുദ്രയിടുക. പലരും അതിനെ പരിശോധിക്കുകയും ജ്ഞാനം വർദ്ധിക്കുകയും ചെയ്യും. അനന്തരം ദാനിയേൽ എന്ന് ഞാൻ നോക്കിയപ്പോൾ മറ്റ് രണ്ടാൾ, ഒരുത്തൻ നദീതീരത്തിക്കരയും മറ്റവൻ നദീതീരത്തക്കരയും നിൽക്കുന്നത് കണ്ടു. എന്നാൽ ഒരുവൻ ക്ഷണവസ്ത്രം ധരിച്ച് അത് പരിശുദ്ധാത്മാവാകുന്നു. നദിയിലെ വെള്ളത്തിന്മീത് നിൽക്കുന്ന പുരുഷനോട് വെള്ളം പുരുഷാരങ്ങളും ജാതികളുമാകുന്നു. പരിശുദ്ധാത്മാവ് ജനങ്ങളുടെ മേലായിരിക്കുന്നു. ഓ ഹാലലൂയ, അത് പരിശുദ്ധാത്മാവാകുന്നു. വെളിപാട് 15:16 പറയുന്നു, വെള്ളം വംശങ്ങളും പുരുഷാരങ്ങളും ജാതികളും ഭാഷകളും അത്രേ. ഇവിടെ ഇതാ ക്ഷണവസ്ത്രം ധരിച്ച് നദിയിലെ വെള്ളത്തിന്മേൽ നിൽക്കുന്ന പുരുഷൻ വലങ്കയും ഇടങ്കയും സ്വർഗത്തേക്ക് ഉയർത്തി എന്നേക്ക് ജീവിച്ചിരിക്കുന്നവനെ ചൊല്ലി സത്യം ചെയ്തു. ഈ കാര്യങ്ങളൊക്കെ ഇന്ന് വൃത്തിയാകുമ്പോൾ ഇനി കാലമുണ്ടാകില്ല. ഹാലലൂയ, ഇനി കാലമുണ്ടാകില്ല എന്ന് സത്യം ചെയ്തു. നാം രാജ്യങ്ങൾ തകരുകയും അതുപോലെയുള്ള ഈ കാര്യങ്ങളെല്ലാം കാണുകയും ചെയ്യുമ്പോൾ ദൈവത്തിന്റെ മർമ്മം നിറവേറി കഴിഞ്ഞിരിക്കും. ദൈവത്തിന്റെ മർമ്മം എന്താകുന്നു? മഹത്വത്തിന്റെ പ്രത്യാശയായ ദൈവം നിങ്ങളിൽ ഇരിക്കുകയും പരിശുദ്ധാത്മ സ്നാനം അതിനെ പ്രകാശിപ്പിക്കുകയുമാകുന്നു. ഈ കാര്യങ്ങൾ നിവൃത്തിയാകുമ്പോൾ ഇനി കാലമുണ്ടാകില്ല എന്നവൻ പറഞ്ഞു. ദാനിയേൽ പറഞ്ഞു, അന്ത്യനാളുകളിൽ പലരും അതിനെ പരിശോധിക്കുകയും ജ്ഞാനം വർദ്ധിക്കുകയും ചെയ്യും. എങ്കിലും തങ്ങളുടെ ദൈവത്തെ അറിയുന്ന ജനം ഉറച്ചുനിന്ന് വീര്യം പ്രവർത്തിക്കും. അവർ ഉറച്ചുനിന്ന് വീര്യം പ്രവർത്തിക്കും. ഹോ വിശ്വാസത്തിന്റെ പ്രവർത്തനങ്ങൾ ഇന്ന് രാത്രി ലോകത്തെല്ലായിടത്തുമായി പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നു. രാജ്യങ്ങളിലെല്ലാം വലിയ പ്രചാരണ പ്രവർത്തനങ്ങൾ നടക്കുന്നു. കുരുടർ കാണുന്നു, ബദിരർ കേൾക്കുന്നു, മുടന്തർ നടക്കുന്നു. എല്ലാ തൊഴിലിൽപ്പെട്ട ആളുകളും കടന്നു വരുന്നു. അവർ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്നു. ദരിദ്രരും നിർധനരും മാത്രമല്ല, എന്നാൽ കോടീശ്വരന്മാരും എല്ലായിടത്തുമാകുന്നു. ദൈവം തന്റെ വെള്ളം നിലയങ്കിയെടുത്ത് ഓരോരുത്തർക്കും കൊടുക്കുകയും കല്യാണ വിരുന്നിനായി അവരെ ക്ഷണിക്കുകയും ചെയ്യുന്നു. മഹാപുരോഹിതനായ മെൽക്കിസദേക്ക് ഏതെങ്കിലും ഒരു ദിവസം വരും. അവനോടൊപ്പം ഈ വലിയ മഹത്വമേറിയ നാളുകളിൽ ഒന്നിൽ നാം ദൈവരാജ്യത്തിൽ പുതുതായി തിരുവത്താഴമെടുക്കും. ഓ ഇന്ന് രാത്രിയിൽ ഞാൻ ദൈവരാജ്യത്തിലായിരിക്കുന്നതിൽ അതിയായി സന്തോഷിക്കുന്നു. അതെ ശ്രീമാൻ, ഏതെങ്കിലും ഒരു മഹത്തായ അത്ഭുതകരമായ ദിവസം ഇനിയും കാലമുണ്ടാകയില്ല. ശ്രദ്ധിക്കുക, നാം നിത്യതയിൽ നിന്ന് വന്നിരുന്നു. ഇതിനൊരു ലോകമുണ്ടാകുന്നതിന് മുമ്പ് നാം ഉണ്ടായിരുന്നു. നിങ്ങൾക്കതറിയാമോ? ദൈവം മനുഷ്യനെ തന്റെ സ്വരൂപത്തിൽ സൃഷ്ടിച്ചു. ഇയ്യോബ് തനിക്ക് കുറച്ച് ബുദ്ധിയുണ്ടെന്ന് വിചാരിച്ചപ്പോൾ ദൈവം അവനോട്, ഞാൻ ഭൂമിക്ക് അടിസ്ഥാനപ്പെട്ടപ്പോൾ നീ എവിടെയായിരുന്നു? പ്രഭാത നക്ഷത്രങ്ങൾ ഒന്നിച്ച് കൊഴിച്ചുല്ലസിക്കുകയും ദൈവപുത്രന്മാരെല്ലാം സന്തോഷിച്ചാർക്കുകയും ചെയ്തപ്പോൾ നീ എവിടെയായിരുന്നു എന്ന് ചോദിച്ചു. പ്രഭാത നക്ഷത്രങ്ങൾ സന്തോഷിച്ചാർത്തു. ഈ ഭൂമിയിൽ ഏതെങ്കിലും ഒരു ദിവസം അവർ ഈ കൂടാരത്തിലാകുമെന്ന് അവർ കണ്ടപ്പോൾ ഈ തിളങ്ങുന്ന നക്ഷത്രങ്ങൾ സന്തോഷിച്ചാർത്തു. ദൈവത്തിന്റെ നീതിയിൽ രാജാവായ മൽക്കിസദേക്ക് വന്ന് തന്റെ ജീവൻ നമ്മെ തിരികെ ദൈവത്തിലേക്ക് വീണ്ടെടുക്കുന്നതിനായി തരികയും ഇപ്പോൾ എന്നേക്കുമായി പ്രകാശിക്കുന്ന നക്ഷത്രങ്ങളാക്കി തീരുകയും ചെയ്യുന്നു. ഞാൻ ഭൂമിക്ക് അടിസ്ഥാനം വിട്ടപ്പോൾ നീ എവിടെയായിരുന്നു? അതെവിടെയാണ് കൊളുത്തിയിരിക്കുന്നതെന്ന് നീ പറയുക. എന്തിലാണ് അത് അടിസ്ഥാനം വിട്ടിരിക്കുന്നതെന്ന് എന്നോട് പറയുക. നീ പുരുഷനെ പോലെ അരമുറുക്കിക്കൊള്ളുക. ഞാൻ നിന്നോട് ചോദിക്കും, എന്നോട് ഉത്തരം പറയുക. ഈയോ ഒരു ചത്ത മനുഷ്യനെ പോലെ കമിഴ്ന്നു വീണു. അവനത് നേരിടാൻ കഴിഞ്ഞിരുന്നില്ല. ദൈവം അവിടെ ഉണ്ടായിരുന്നു. അവിടെ നിങ്ങളുമാകുന്നു. ഭൂമിക്ക് അടിസ്ഥാനം വിട്ടപ്പോൾ നീ എവിടെയായിരുന്നു? ഈ മഹത്വമേറിയ സുവിശേഷം പഴയ നിയമ പ്രവാചകന്മാരാൽ പ്രവചിക്കപ്പെട്ടിരിക്കുന്നു. ഓരോ കാലങ്ങളിൽ കൂടി ഇത് കടന്നു വന്നിരിക്കുന്നു. ഇന്ന് രാത്രിയിൽ ഇതിവിടെയായിരിക്കുന്നു. ഇത് ദൈവത്താൽ തെളിവാക്കപ്പെട്ടതാകുന്നു. അത് ലോകത്തെ മുഴുവൻ വീശിയിരിക്കുന്നു. അവർ അതിനെ കെടുത്താൻ ശ്രമിച്ചു. ഒരു കാട്ടുള്ള ദിവസം കാട്ടിൽ ഉണക്കത്തടിയൊന്ന് കെടുത്താൻ നോക്കുമോ? നിങ്ങൾക്കത് കഴിയില്ല. നിങ്ങൾ അതിനെതിരായി പോരാടാൻ ശ്രമിച്ചാൽ കൂടുതൽ കാറ്റ് നിങ്ങൾ അതിനെ കൊടുക്കുമ്പോൾ അത് കൂടുതൽ കട്ടിയായി കത്തും. ആ ഒരു കാര്യം മാത്രമാണുള്ളത്. ഞങ്ങൾ മലമുകളിലായിരിക്കുമ്പോൾ അത് രാവിലെ ഞാൻ എഴുന്നേറ്റിട്ട് തീ കത്തിക്കാൻ ശ്രമിക്കും. ഒരു ചെറിയ തീ ഉണ്ടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് കമ്പുകുള്ളികൾ വലിച്ചിടുകയും അപ്പോൾ അത് പുകയാൻ തുടങ്ങുകയും ചെയ്യും. അതിൽ നിന്ന് പുക വരുന്നിടത്തോളം അതിനടിയിൽ എവിടെയോ തീയുണ്ടെന്ന് എനിക്ക് തീർച്ചയാണ്. അപ്പോൾ ഞാൻ ചെയ്യുന്ന ഒരേ ഒരു കാര്യം എന്നത് എന്റെ തൊപ്പി ഊരിയെടുത്ത് അതിനെ വീശാൻ തുടങ്ങുകയും അതിൽ പെട്ടെന്ന് തീപിടിക്കുകയും ചെയ്യും. ഇന്ന് സഭയ്ക്ക് ആവശ്യമായിരിക്കുന്നത് എന്താണെന്നാൽ പെന്തക്കോസ്ത് ദിവസം വീണ കൊടിയെ കാട്ട് അവരുടെ മേലടിച്ചിട്ട് സഭയെ മൊത്തത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ വരവിനെ സ്വീകരിക്കുന്നതിനായുള്ള വിശ്വാസത്തിലേക്ക് വീണ്ടും തിരികെ കൊണ്ടുവരിക എന്നതാണ്. ഇന്ന് നടക്കുന്ന അടയാളങ്ങളെയും അത്ഭുതങ്ങളെയും നിഗൂഢ കാര്യങ്ങളെയും നോക്കുക. അവിടെവിടെയായി ഭൂകമ്പവും വേലിയേറ്റത്തിന്റെ തിരമാലകൾ തീരത്തെ തകർക്കുകയും യേശു പറഞ്ഞ പ്രകാരം തന്നെ ഭീതിയാൽ മനുഷ്യന്റെ ഹൃദയം തകരുകയും ചെയ്യുന്നു. ഭീതിയോ? ആരാണ് ആദ്യത്തെ ഹൈഡ്രജൻ ബോംബ് എറിയാൻ പോകുന്നത്? എന്ത് സംഭവിക്കും? കുറച്ച് മണിക്കൂറിനുള്ളിൽ തന്നെ ലോകം മുഴുവൻ ഉന്മൂലമാക്കപ്പെടും. അത് വിമാനത്തിൽ നിന്നും താഴെ കിടുന്നതിന് മുമ്പ് തന്നെ നാം ദൈവസന്നിധിയിലായിരിക്കും. അത് ശരിയാണ്. അതെന്തായിരിക്കും? അത് നമ്മുടെ ശരീരമാകുന്ന വസ്ത്രം അഴിഞ്ഞു പോകയല്ലാതെ മറ്റ്യാതൊന്നുമായിരിക്കില്ല. നാം അഴിഞ്ഞുയർന്ന് നിത്യജീവന്റെ സമ്മാനത്തിൽ അവസാനിക്കും. ആകാശത്തിൽ കൂടെ പോകുമ്പോൾ നാം ആർത്തു ഘോഷിക്കും, പ്രാർത്ഥനയുടെ മധുര നാഴികയെ വിടവാങ്ങൽ വിടവാങ്ങൽ. ഇതെല്ലാം കഴിഞ്ഞിട്ട് നാം നമ്മുടെ വീട്ടിലേക്ക് പോകും. ഈ പഴയ ശരീരത്തെ ഇവിടെയിടും. ഒരിക്കലും മാഞ്ഞു പോകാത്ത അങ്കിക്കായും കിരീടത്തിനായും കൈമാറും. എന്നേക്കുമായി അതിശോഭിക്കുന്നതിന് ഒരു വൃദ്ധനായ മനുഷ്യനിൽ നിന്നും, ഒരു വൃദ്ധയായ സ്ത്രീയിൽ നിന്നും, ഒരു യൗവനക്കാരനായ വ്യക്തിയായി മാറും. കർത്താവായ യേശു ക്രിസ്തുവിന്റെ സന്നിധിയിൽ മഹത്വത്തിന്റെ തെരുവിൽ കൂടി അനശ്വരതയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് ഉയരങ്ങളിൽ ദൈവത്തിന് സ്തോത്രം. അവൻ നമ്മുടെ ഇടയിൽ വലിയ കാര്യങ്ങൾ പ്രവർത്തിച്ചിരിക്കുന്നുവെന്ന് പാടും. ഇന്ന് നാം യാത്രയിലായിരിക്കുമ്പോൾ ദൈവത്തിന്റെ ശക്തി എല്ലാ കാര്യങ്ങളെയും എല്ലായിടത്തും തെളിവാക്കിക്കൊണ്ടിരിക്കുമ്പോൾ നാം എവിടെയാണ് നമുക്ക് ചുറ്റുമായി നോക്കി നമുക്കത് കാണാം. അത്തിവൃക്ഷം തളിർക്കുന്നത് നോക്കുക, മറ്റുള്ള വൃക്ഷങ്ങളും തളിർക്കുന്നത് ശ്രദ്ധിക്കുക, രാജ്യങ്ങൾ തളിർക്കുന്നത് നോക്കുക, പരിശുദ്ധാത്മാവിന്റെ സഭ തളിർക്കുന്നത് നോക്കുക, പെന്തക്കോസ്ത് ആവർത്തിക്കുന്നതും അതേ അടയാളങ്ങളും അത്ഭുതങ്ങളോടും കൂടി തിരികെ വരുന്നത് നോക്കുക. ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ക്രിസ്തുവേശുവിന്റെ പുനരുദ്ധാനത്തിന്റെ ശക്തിക്കായും അവന്റെ മഹത്തായ പരമാധികാരത്തിനായും അവന്റെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിനായും ഇന്ന് രാത്രിയിൽ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഇപ്പോൾ അവൻ ഇവിടെ ആയിരിക്കുകയും എന്നേക്കും ഞങ്ങളുടെ ഏറ്റപറയലിന്റെ പ്രായച്ചിത്തം നടത്തുന്നതിനുമായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അവന്റെ രോഗശാന്തിയുടെ ശക്തിക്കായും അത് ഞങ്ങളെ തീപന്തമായി പിടിച്ചിട്ട് കർത്താവെ ശവക്കുഴിയിൽ നിന്ന് ഞങ്ങളെ ഉയർത്തുകയും ഞങ്ങളുടെ ശക്തിയെ പുതുക്കുകയും ഞങ്ങൾക്ക് ശക്തി തരികയും അതിനാൽ ഞങ്ങൾ ഈ അന്ധകാരത്തിൽ ഇവിടെ പ്രവാസിക്കുവാൻ ഇടയാക്കുന്നതിനായും ഞങ്ങൾ നിനക്ക് നന്ദി പറയുന്നു. പിതാവേ, രക്ഷിക്കപ്പെടാത്തവരായുള്ള എല്ലാവരെയും നീ അനുഗ്രഹിക്കണമേ. നീ എന്നെ പ്രാർത്ഥിക്കുന്നു. രക്ഷിക്കപ്പെട്ട എല്ലാവരെയും നീ അനുഗ്രഹിക്കണമേ. പിതാവ് ഇത് അനുവദിച്ചു തരണമേ. രോഗികളായുള്ളവരെല്ലാം സൗഖ്യമാക്കിക്കൊണ്ട് നീ മഹത്വം പ്രാപിക്കണമേ. ഈ ചെറിയ കൂടാരത്തെ അനുഗ്രഹിക്കണമേ. ഈ ജനങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ഇടയനായ സഹോദരൻ നെവിലിനെ അനുഗ്രഹിക്കണമേ. എല്ലാ ഡീക്കന്മാരെയും ട്രസ്റ്റിമാരെയും നീ അനുഗ്രഹിക്കണമേ. കർത്താവ് ഇത് അനുവദിച്ചു തരണമേ. നിന്റെ സൗഖ്യമാക്കുന്ന കരങ്ങൾ അവരുടെ മേൽ വയ്ക്കണമേ. സാത്താൻ കടന്നുവന്ന് ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാക്കുമ്പോൾ കർത്താവെ ഉടനെ തന്നെ ഗിലയാദിലെ സുഗന്ധ തൈലം കൊണ്ട് സുഖപ്പെടുത്തണമേ. കർത്താവ് ഇത് അനുവദിച്ചു തരണമേ. അഭിഷേക തൈലം അവരുടെ മേൽ പകരണമേ. ഇളമേറിയ ഹൃദയവും പ്രാണലിൽ മാധുര്യമുള്ളവരാക്കണമേ. കർത്താവായ യേശുവിന്റെ കാൽപ്പാടുകളിൽ നടക്കാനിടയാക്കണമേ. ശാരീരികമായി എന്തെങ്കിലും സംഭവിച്ചിട്ട് അവർ രോഗികളാകുമ്പോൾ ദൈവത്തിന്റെ ദൂതൻ അവരുടെ അടുക്കൽ നിന്ന് യേശുവിന്റെ രക്തത്തെ അപേക്ഷിക്കണമേ. ഇത് അനുവദിച്ചു തരണമേ. എല്ലാ രോഗികളെയും സൗഖ്യമാക്കണമേ. കർത്താവ് ഈ മഹത്തായ ആവശ്യങ്ങളെ കണ്ടുകൊണ്ട് ഞാൻ പ്രവർത്തന മേഖലയിലേക്ക് ഇറങ്ങുമ്പോൾ എന്നെ സഹായിക്കണമേ. ഈ ദിവസം എന്തൊരാവശ്യമായിരിക്കുന്നു. ലക്ഷങ്ങൾ മരിച്ചുകൊണ്ടിരിക്കുന്നു. 144,000 ജാതികൾ ഇന്ന് ക്രിസ്തുവിനെ അറിയാതെ മരിച്ചു കഴിഞ്ഞിരിക്കുന്നു. സ്നേഹവാനായ ദൈവമേ, എന്നെ സഹായിക്കണമേ. നീ ഞങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഏതെങ്കിലും ഒരു ദിവസം ഈ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെട്ടിട്ട് അങ്ങ് ദൂരെ കർത്താവെ നിന്നോടൊപ്പം ക്രിസ്തുയേശുവിലുള്ള സ്വർഗീയ സ്ഥാനങ്ങളിൽ നിന്റെ സിംഹാസനത്തിൽ ഇരിക്കുന്നതിന് പിതാവെ നീ അനുവദിക്കണമേ. ആ സമയം വരെ ആരോഗ്യവും ശക്തിയും ഞങ്ങൾക്ക് തരണമേ. യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ആമേൻ. There to sing forever of His saving grace on the streets of glory. Let Him, my boy, our cares all pass. Home and back, ever to rejoice. As I travel through this land, singing as I go, a pointing soul to Calvary. ഇപ്പോൾ ഒരു നിമിഷം ശ്രദ്ധിക്കുക. ഇവിടെ മെത്തഡിസ്റ്റുകാർ എത്ര പേരുണ്ട്? മെത്തഡിസ്റ്റുകാർ നിങ്ങളുടെ കൈകൾ ഉയർത്തുക. ബാപ്റ്റിസ്റ്റുകാർ എത്ര പേരുണ്ട്? നിങ്ങളുടെ കൈകൾ ഉയർത്തുക. പ്രസ്ബിറ്റേറിയൻകാർ എത്ര പേരുണ്ട് ഇവിടെ? നിങ്ങളുടെ കൈകൾ ഉയർത്തുക. നാസറിൻകാർ എത്ര പേരുണ്ട്? നിങ്ങളുടെ കൈകൾ ഉയർത്തുക. പെന്തക്കോസ്തുകാർ എത്ര പേരുണ്ട്? നിങ്ങളുടെ കൈകൾ ഉയർത്തുക. ലൂഥറൻകാർ എത്ര പേരുണ്ട്? നിങ്ങളുടെ കൈകൾ ഉയർത്തുക. കൊള്ളാം, നാം എല്ലാവരും ഇവിടെയായിരിക്കുന്നു. ശ്രദ്ധിക്കുക, ഒരു വലിയ സമ്മിശ്രമായ കൂട്ടം ജനങ്ങൾ സ്വർഗീയ സ്ഥാനങ്ങളിൽ ഇരുന്നു കൊണ്ട് അനുഗ്രഹങ്ങളിൽ ആനന്ദിക്കുകയാണ്. ഇപ്പോൾ മെത്തഡിസ്റ്റുകാർ ബാപ്റ്റിസ്റ്റുകാരുടെ കൈ പിടിച്ചു കുലുക്കുകയും ബാപ്റ്റിസ്റ്റുകാർ ലൂഥറൻകാരുടെ കൈ പിടിച്ചു കുലുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ നാം തിരിഞ്ഞിട്ട് തമ്മിൽ കൈ പിടിച്ചു കുലുക്കാം. അതിനുശേഷം ഇപ്രകാരം തിരിഞ്ഞിട്ട് നമുക്ക് പാടാം. അത് നിങ്ങളെ നന്നായി അനുഭവപ്പെടുത്തുന്നില്ലേ? അത് നിങ്ങളെ എല്ലാവരെയും നന്നായി അനുഭവപ്പെടുത്തുന്നില്ലേ? ക്രിസ്ത്യാനികളായ എത്ര പേരുണ്ട്? നിങ്ങളുടെ കൈകൾ ഉയർത്തുക. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരെല്ലാം കൈകൾ ഉയർത്തുക. ഓ, എന്തൊരു അത്ഭുതകരമായ കാര്യമാകുന്നു. ഇപ്പോൾ നാം വിട പറഞ്ഞ് നമ്മുടെ ഭവനങ്ങളിലേക്ക് പോകുമ്പോൾ നമുക്ക് പ്രാർത്ഥനയോടെ പോകാം. നമ്മുടെ പഴയ പിരിച്ചുവിടലിന്റെ ആ നല്ല പാട്ട് പാടാം. എത്ര പേർക്കതറിയാം? യേശുവിൻ നാമത്തെ നിങ്ങളോടൊപ്പം എടുത്തുകൊള്ളുക. ഇപ്പോൾ എല്ലാവരും കൂടി ഒരുമിച്ചിട്ട് നമുക്കിത് പാടാം. ഇവിടെ നിങ്ങളിത് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു.